ക്ഷമയും മഹാശക്തിയുമുള്ളവൻ. അവൻ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല. യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും ഉണ്ട്. മേഘം അവന്റെ കാൽക്കീഴിലെ പൊടിയാകുന്നു. അവൻ സമുദ്രത്തെ ഫൽസിച്ച് വറ്റിക്കുകയും സകല നദികളെയും വരട്ടിക്കളയുകയും ചെയ്യുന്നു. ബാശാനും കർമ്മേലും വരളുന്നു. ലെബാനോന്റെ പുഷ്പം വാടിപ്പോകുന്നു. അവന്റെ മുമ്പിൽ പർവ്വതങ്ങൾ കുലുങ്ങുന്നു, കുന്നുകൾ ഉരുകിപ്പോകുന്നു. അവന്റെ സന്നിധിയിൽ ഭൂമി ഞെട്ടിപ്പോകുന്നു. മഹീതലവും അതിലെ സകല നിവാസികളും തന്നെ അവന്റെ ക്രോധത്തിന് മുമ്പിൽ ആർ നിൽക്കും? അവന്റെ ഉഗ്രകോപത്തിൽ ആർ നിവർന്നു നിൽക്കും? അവന്റെ ക്രോധം തീ പോലെ ചൊരിയുന്നു. പാറകൾ അവനാൽ പിളർന്നു പോകുന്നു. യഹോവ നല്ലവനും കഷ്ട ദിവസത്തിൽ ശരണവുമാകുന്നു. തങ്കലാശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. എന്നാൽ കവിഞ്ഞൊഴുകുന്നു ഒരു പ്രവാഹം കൊണ്ട് അവൻ അതിന്റെ സ്ഥലത്തിനെ മുടിവ് വരുത്തും. തന്റെ ശത്രുക്കളെ അവൻ അന്ധകാരത്തിൽ പിന്തുടരുന്നു. നിങ്ങൾ യഹോവയ്ക്ക് വിരോധമായി നിരൂപിക്കുന്നത്, അവൻ മുടിവ് വരുത്തും. കഷ്ടത രണ്ടു പ്രാവശ്യം പൊങ്ങി വരികയില്ല. അവർ കൂടി പിണഞ്ഞിരിക്കുന്ന മുള്ളുപോലെ ആയാലും തങ്ങളുടെ മദ്യപാനത്തിൽ മദ്യപിച്ചിരുന്നാലും അവർ മുഴുവനും ഉണങ്ങിയ താളടി പോലെ തീക്കേരയായിത്തീരും. യഹോവയ്ക്ക് വിരോധമായി ദോഷം നിരൂപിക്കുകയും നിസ്സാരത്വം ആലോചിക്കുകയും ചെയ്യുന്നവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. അവർ പൂർണ്ണശക്തന്മാരും അവണ്ണം തന്നെ അനേകരുമായിരുന്നാലും അവർ അങ്ങനെ തന്നെ ഛേദിക്കപ്പെടുകയും അവൻ കഴിഞ്ഞു പോവുകയും ചെയ്യും. ഞാൻ നിന്നെ താഴ്ത്തി എങ്കിലും ഇനി നിന്നെ താഴ്ത്തുകയില്ല. ഇപ്പോഴോ ഞാൻ അവന്റെ മുഖം നിന്റെ മേൽ നിന്ന് ഓടിച്ചു കളയുകയും നിന്റെ ബന്ധനങ്ങൾ അറുത്തു കളയുകയും ചെയ്യും. എന്നാൽ യഹോവ നിന്നെ കുറിച്ച് നിന്റെ പേരുള്ള സന്തതി ഇനി ഒട്ടും ഉണ്ടാകുകയില്ല. കുത്തിയുണ്ടാക്കിയ വിഗ്രഹത്തെയും വാർത്തുണ്ടാക്കിയ ബിംബത്തെയും നിന്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ നിന്ന് ഞാൻ ഛേദിച്ചു കളയും. നീ നിസ്സാരനാക്കിയിരിക്കാൻ ഞാൻ നിന്റെ ശവക്കുഴി കുഴിക്കുമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. ഇതാ പർവ്വതങ്ങളിന്മേൽ സുവാർത്താദൂതനായി സമാധാനം ഘോഷിക്കുന്നവന്റെ കാൽ. യഹൂദേ, നിന്റെ ഉത്സവങ്ങളെ ആചരിക്ക, നിന്റെ നേർച്ചകളെ കഴിക്ക. നിസ്സാരൻ ഇനി നിന്നിൽ കൂടി കടക്കയില്ല. അവൻ അശേഷം ഛേദിക്കപ്പെട്ടിരിക്കുന്നു. സംഹാരവൻ നിനക്കെതിരെ കയറി വരുന്നു. കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു നോക്കുക, അരമുറുക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്ക. യഹോവ യാക്കോബിന്റെ മഹിമയെ ഇസ്രായേലിന്റെ മഹിമയ്ക്കായി യഥാസ്ഥാനത്താക്കും. പിടിച്ചുപറിക്കാർ അവരോട് പിടിച്ചുപറിച്ചു, അവരുടെ മുന്തിരിവള്ളികളെ നശിപ്പിച്ചു കളഞ്ഞുവല്ലോ. അവന്റെ വീരന്മാരുടെ പരിച ചോപ്പിച്ചിരിക്കുന്നു. പരാക്രമശാലികൾ ധൂമ്രവസ്ത്രം ധരിച്ചു നിൽക്കുന്നു. അവന്റെ സന്നാഹ ദിവസത്തിൽ രഥങ്ങൾ ഉരുക്കലവുകളാൽ ജ്വലിക്കുന്നു. കുന്തങ്ങൾ ഓങ്ങിയിരിക്കുന്നു. രഥങ്ങൾ തെരുക്കളിൽ ചടുചടാ ചാടുന്നു. വീതികളിൽ അങ്ങും ഇങ്ങും ഓടുന്നു. തീപ്പന്തങ്ങളെ പോലെ അവയെ കാണുന്നു. അവ മിന്നൽ പോലെ ഓടുന്നു. അവൻ തന്റെ കുലീനന്മാരെ ഓർക്കുന്നു. അവർ നടക്കയിൽ ഇടറിപ്പോകുന്നു. അവർ അവന്റെ മതിലിങ്കിലേക്ക് ബന്ധപ്പെട്ടു ചെല്ലുന്നു. അവിടെ ആൾമറ കെട്ടിയിരിക്കുന്നു. നദികളുടെ ചീപ്പുകൾ തുറക്കുന്നു. രാജമന്ദിരം വഴിഞ്ഞു പോകുന്നു. അത് നിർണയിച്ചിരിക്കുന്നു. അവൾ അനാവൃതയായി അവൾ പോകേണ്ടി വരും. അവളുടെ ദാസിമാർ പ്രാവ് കുറുകും പോലെ കുറുകി മാറത്തടിക്കുന്നു. നിനവേ, പുരാതനമേ ഒരു ജലാശയം പോലെയായിരുന്നു. എന്നാൽ അവർ ഓടിപ്പോകുന്നു. നിൽപ്പീൻ നിൽപ്പിൻ, ആരും തിരിഞ്ഞു നോക്കുന്നില്ലാതാനും. വെള്ളി കൊള്ളയിടുവീൻ, പൊന്ന് കൊള്ളയിടുവീൻ, വീട്ടു സാമാനത്തിന് കണക്കില്ല. സകലവിധ മനോഹര വസ്തുക്കളായി സമ്പത്തുമുണ്ട്. അവൾ പാഴും വെറുമയും ശൂന്യമായിരിക്കുന്നു. ഹൃദയം ഉരുകിപ്പോകുന്നു. മുഴങ്കാലാടുന്നു. എല്ലാ അരകളിലും അതിവേദനയുണ്ട്. എല്ലാവരുടെയും മുഖം വിളറിയിരിക്കുന്നു. ആരും ഭയപ്പെടുത്താതെ സിംഹവും സിംഹിയും ബാലസിംഹവും സഞ്ചരിച്ചു പോകുന്ന സിംഹഗുഹയും ബാലസിംഹങ്ങളുടെ മേച്ചിൽപ്പുറവും എവിടെ? സിംഹം നിന്റെ കുട്ടികൾക്ക് മതിയാകുവോളം കടിച്ചു കയറി വെക്കുകയും സിംഹികൾക്ക് വേണ്ടി ഞെക്കിക്കൊല്ലുകയും ഇരകൊണ്ട് തന്റെ ഗഹുരങ്ങളെയും കടിച്ചു കയറിയതിനെ കൊണ്ട് തന്റെ ഗുഹകളെയും നിറയ്ക്കുകയും ചെയ്തു. ഞാൻ നിന്റെ നേരെ വരും, ഞാൻ അതിന്റെ രഥങ്ങളെ ചുട്ടുപുകയാക്കും. നിന്റെ ബാലസിംഹങ്ങൾ വാൾനിരയായിത്തീരും. ഞാൻ നിന്റെ ഇരയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയും. നിന്റെ ദൂതന്മാരുടെ ശബ്ദം ഇനി കേൾക്കയില്ല എന്ന് സൈന്യങ്ങളുടെ ഭൂമിയുടെ അരുളപ്പാട്. അമിത്തായുടെ മകനായ യോനയ്ക്ക് യഹോവയുടെ എളുപ്പാട് ഉണ്ടായതെന്തെന്നാൽ, നീ പുറപ്പെട്ട മഹാനഗരമായ നിലവിലേക്ക് എന്ന് അതിനെ വിരോധമായി പ്രസംഗിക്ക. അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശിശിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യാഫോവിലേക്ക് ചെന്നു. തർശിശിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് കൂലി കൊടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോടുകൂടെ തർശിശിലേക്ക് പോയി കിളവാൻ അതിൽ കയറി. യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടുപ്പിച്ചു. കപ്പൽ തകർന്നു പോകുവാൻ തക്കോണം സമുദ്രത്തിൽ വലിയൊരു കോളുണ്ടായി. കപ്പൽക്കാർ ഭയപ്പെട്ട് ഓരോരുത്തൻ താന്താന്റെ ദേവനോട് നിലവിളിച്ചു കപ്പലിനെ ഭാരം കുറയ്ക്കേണ്ടതിന്. അതിലെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞു വളഞ്ഞു.
നമ്മുടെ
ഫോണിന്റെയോ കപ്പലിന്റെ അടുത്തട്ടിൽ ഇറങ്ങിക്കിടന്ന് നല്ലവണ്ണം ഉറങ്ങിയായിരുന്നു. കപ്പൽ പ്രമാണി അവന്റെ അടുക്കൽ വന്നവനോട്, നീ എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്ക. നാം നശിച്ചു പോകാതിരിക്കേണ്ടനെ ദൈവം പക്ഷേ നമ്മെ കടാക്ഷിക്കുമെന്ന് പറഞ്ഞു. അനന്തരം അവർ വരുവീൻ, ആരുടെ നിമിത്ത ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നിരിക്കുന്നു എന്നറിയേണ്ടതിനെ നാം ചീട്ടിടുക എന്നെ തമ്മിൽ തമ്മിൽ പറഞ്ഞു. അങ്ങനെ അവർ ചീട്ടിട്ടു. ചീട്ട് യോനയ്ക്ക് വീണു. അവർ അവനോട്, ആരുടെ നിമിത്ത ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നു എന്ന് നീ പറഞ്ഞു തരേണം. നിന്റെ തൊഴിലെന്ത്? നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ നാടേത്? നീ ഏത് ജാതിക്കാരനെന്ന് ചോദിച്ചു. അതിനെ അവൻ അവരോട്, ഞാനൊരു എബ്രായൻ, കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയതയുമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു. ആ പുരുഷന്മാർ അത്യന്തം ഭയപ്പെട്ട അവനോട്, നീ എന്തിനെ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. അവനവരോട് അറിയിച്ചിരുന്നത് കൊണ്ട് അവൻ യഹോവയുടെ സന്നിധി എന്ന് ഓടിപ്പോന്നുവെന്ന് അവർ അറിഞ്ഞു. എന്നാൽ സമുദ്രം മേൽക്കുമേൽ അധികം കോപിച്ചതുകൊണ്ട് അവർ അവനോട്, സമുദ്രം അടങ്ങുവാൻ തക്കവണ്ണം ഞങ്ങൾ നിന്നോട് എന്ത് ചെയ്യേണ്ടോ എന്ന് ചോദിച്ചു. അവനവരോട്, എന്നെ എടുത്ത് സമുദ്രത്തിൽ ഇട്ടുകളവീൻ, അപ്പോൾ സമുദ്രം അടങ്ങും. എന്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അവർ കരയ്ക്ക് അടുക്കേണ്ടതിനെ മുറുകെ തണ്ടു വലിക്കു. എങ്കിലും സമുദ്രം കോപിച്ചു. കോൾ പെരുകി വന്നതുകൊണ്ട് അവർക്ക് സാധിച്ചില്ല. അവർ യഹോവയോട് നിലവിളിച്ചു, അയ്യോ യഹോവേ, ഈ മനുഷ്യന്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിച്ചു പോകരുത്. നിർദോഷ രക്തം ചൊരിയിച്ച കുറ്റം ഞങ്ങളുടെ മേൽ വരുത്തരുത്. യഹോവേ, നിനക്ക് ഇഷ്ടമായതുപോലെ നീ ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അവർ യോനിയെ എടുത്ത് സമുദ്രത്തിൽ ഇട്ടുകളയുകയും സമുദ്രത്തിന്റെ കോപം അടങ്ങുകയും ചെയ്തു. അപ്പോൾ അവർ യഹോവയെ അത്യന്തം ഭയപ്പെട്ട് യഹോവയ്ക്ക് യാഗം കഴിച്ച് നേർച്ചകളും വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. അങ്ങനെ യോന മൂന്ന് രാവും മൂന്ന് പകലും മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നു. യോന മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് തന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചു പറഞ്ഞു, എന്തെന്നാൽ ഞാൻ എന്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു. അവൻ എനിക്ക് ഉത്തരമരുളി. ഞാൻ പാതാളത്തിന്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു. നീ എന്റെ നിലവിളി കേട്ടു. നീ എന്നെ സമുദ്രമധ്യേ ആഴത്തിലിട്ട് കളഞ്ഞു. പ്രവാഹം എന്നെ ചുറ്റി. നിന്റെ ഓളങ്ങളും തിരകളും എല്ലാം എന്റെ മീതെ കടന്നുപോയി. നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു. എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിങ്കിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. വെള്ളം പ്രാണനോളം എന്നെ വളഞ്ഞു. ആഴി എന്നെ ചുറ്റി. കടൽപ്പുല്ല് എന്റെ തലപ്പാവായിരുന്നു. ഞാൻ പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം ഇറങ്ങി, ഭൂമി തന്റെ ഓടാമ്പലുകളാൽ എന്നെ സദാകാലത്തേക്ക് അടച്ചിരുന്നു. നീയോ എന്റെ ദൈവമായ യഹോവേ, എന്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുന്നു. എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോ ഞാൻ യഹോവയെ ഓർത്തു. എന്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കലെത്തി. മിഥ്യാബിംബങ്ങളെ ഭജിക്കുന്നവർ തങ്ങളുടെ ദയാലുവായവനെ ഉപേക്ഷിക്കുന്നു. ഞാനോ സ്തോത്രനാഥത്തോടെ നിനക്ക് യാഗമർപ്പിക്കും. നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും. രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. എന്നാൽ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനയെ കരയ്ക്കെ ഛർദ്ദിച്ചു കളഞ്ഞു. യഹോവയുടെ അരുളപ്പാട് രണ്ടാം പ്രാവശ്യം യോനയ്ക്ക് ഉണ്ടായത് എന്തെന്നാൽ, നീ പുറപ്പെട്ട മഹാനഗരമായ നിലവിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കാം. അങ്ങനെ യോന പുറപ്പെട്ടു, യഹോവയുടെ കൽപ്പന പ്രകാരം നിനവയിലേക്ക് ചെന്നു. എന്നാൽ നിനവേ 3 ദിവസത്തെ വഴിയുള്ള അതിമഹത്തായ ഒരു നഗരമായിരുന്നു. യോന നഗരത്തിൽ കടന്നു, ആദ്യം 1 ദിവസത്തെ വഴി ചെന്നു. ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവേ ഉന്മൂലമാകുമെന്ന് ഘോഷിച്ചു പറഞ്ഞു. എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു, ഒരു ഉപവാസം പരസ്യം ചെയ്തു. വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടെടുത്തു. വർത്തമാനം നിനവേ രാജാവിന്റെ അടുക്കലെത്തിയാറെ. അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജവസ്ത്രം നീക്കിവെച്ച് രട്ടുപുതച്ച് വെണ്ണീറിലിരുന്നു. അവൻ നിനവേലെങ്ങും ഘോഷിപ്പിച്ച് പരസ്യമാക്കിയത് എന്തെന്നാൽ, രാജാവിന്റെയും അവന്റെ മഹത്വങ്ങളുടെയും ആജ്ഞാവിത്, മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഒരു വസ്തുവും ആസ്വദിക്കരുത്, മേയുകയും വെള്ളം കുടിക്കുകയും അരുത്. മനുഷ്യനും മൃഗവും രട്ടുപുതച്ച് ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കണം. ഓരോരുത്തൻ താൻ താന്റെ ദുർമാർഗവും താൻ താന്റെ കൈക്കലുള്ള സാഹസവും വിട്ട് മനംതിരികുകയും വേണം. ദൈവം വീണ്ടും അനുദപിച്ച് നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് അവന്റെ ഉഗ്രകോപം വിട്ടുമാറുമായിരിക്കും. ആർക്കറിയാം? അവർ ദുർമാർഗം വിട്ടു തിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരുളിച്ചെയ്തിരുന്ന അനർത്ഥത്തെ കുറിച്ച് ദൈവം അനുദപിച്ചു, അത് വരുത്തിയതുമില്ല. യോനയ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായി അവനെ കോപം വന്നു. അവനെ യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ, ഞാൻ എന്റെ ദേശത്തായിരുന്നപ്പോ ഞാൻ പറഞ്ഞ വാക്ക് ഇത് തന്നെയല്ലയോ? അതുകൊണ്ടായിരുന്നു ഞാൻ തർശീശിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത്. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയമുള്ള ദൈവമായി അനർത്ഥത്തെ കുറിച്ച് അനുദവിക്കുന്നവനെന്ന് ഞാൻ അറിഞ്ഞു. ആകയാൽ യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്നേ എന്ന് പറഞ്ഞു. നീ കോപിക്കുന്നത് വിഹിതമോ എന്ന് യഹോവ ചോദിച്ചു. അനന്തരം യോന നഗരം വിട്ടു ചെന്ന് നഗരത്തിന്റെ കിഴക്കേ വശത്തിരുന്നു. അവിടെ ഒരു കുടിലുണ്ടാക്കി നഗരത്തിനെ എന്ത് ഭവിക്കുമെന്ന് കാണുവോളം അതിൻ കീഴെ തണലിൽ പാർത്തു. യോനെ അവന്റെ സങ്കടത്തിൽ നിന്ന് വിടുവിപ്പാൻ തക്കോണ്ണം അവന്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിന് യഹോവയായ ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. അത് അവന് മീതെ വളർന്നു പൊങ്ങി. യോന ആവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ചു. പിറ്റേന്നാൾ പുലർന്നപ്പോൾ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി. അത് ആവണക്ക് കുത്തിക്കളഞ്ഞു, അത് വാടിപ്പോയി. സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. വെയിൽ യോനയുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ചു മരിച്ചാൽ കൊള്ളാമെന്ന് ഇച്ഛിച്ചു. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്നേ എന്ന് പറഞ്ഞു. ദൈവം യോനയോട് നീ ആവണക്ക് നിമിത്തം കോപിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചതിനെ അവൻ ഞാൻ മരണപര്യന്തം കോപിക്കുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു. അതിനെ യഹോവ നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെ കുറിച്ച് നിനക്ക് അയ്യോ ഭാവം തോന്നുന്നുവല്ലോ. എന്നാൽ വലം കൈയും ഇടം കൈയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 120,000 ചില്വാനം മനുഷ്യരും അനേക മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു. മുപ്പത്തിരണ്ടാം സങ്കീർത്തനം. ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. രാവും പകലും നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു. എന്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചതുമില്ല. എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കലോളം എത്തുകയില്ല. നീ എനിക്ക് മറവിടമാകുന്നു. നീ എന്നെ കഷ്ടത്തിൽ നിന്നെ സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ട വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർകഴുതിയെയും പോലെ ആകരുത്. അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണ് മുഖപ്പട്ടയം കൊണ്ട് അവയെ അടക്കി വരുന്നു. അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകില്ല. ദുഷ്ടന് വളരെ വേദനകളുണ്ട്. യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ ദയ ചുറ്റിക്കൊള്ളും. നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ച് ആനന്ദിപ്പീൻ. ഹൃദയപരമാർത്ഥികൾ എല്ലാവരുമായുള്ള ഒരേ ഘോഷിച്ചുല്ലസിപ്പീൻ. ദൈവമേ സുദിനക്ക് യോഗ്യമാണോ ബാധിക്കും.
വിളിച്ചാ നിങ്ങളുടെ അടുത്താ. ഓക്കെ ബായ്, പിന്നെ വിളിക്കാം.
ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള പ്രാർത്ഥനാ സംഗമത്തിലേക്ക് വീണ്ടും എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂട് ദൈവം നമുക്ക് ദാനമായിട്ട് നൽകി. ദൈവം തന്ന ഓരോ നിമിഷങ്ങളും അത് കനിവോടെ തന്ന നിമിഷങ്ങളാണെന്നുള്ള തിരിച്ചറിവ് ആഴമായി ദൈവത്തെ സ്നേഹിക്കുവാനും ആ സമയം ദൈവഹിതപ്രകാരം ഉപയോഗപ്പെടുത്തുവാനും ഉള്ള ആത്മാവിനെ നമ്മളിൽ പുതുക്കണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഓരോ ആഴ്ചകൾ പിന്നിടുമ്പോഴും ലോകം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പ്രതിസന്ധികൾക്ക് അറുതി വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ലോകം അതിൻ്റെതായ തിന്മയുടെയും ഭയപ്പെടുത്തലിന്റെയും ഒക്കെ ക്രൂരമായ ഭാവം നിലനിർത്തുമ്പോൾ ആ ഭാവത്തിൽ പകച്ച് നിൽക്കുന്ന സമൂഹമായി ലോകം മാറ്റപ്പെടുമ്പോൾ പകച്ചു നിൽക്കാനല്ല, അവയെ ധൈര്യപൂർവ്വം അതിജീവിക്കാനുള്ള ഒരു ആന്തരിക ശക്തി ദൈവസന്നിധിയിലും നമുക്ക് ലഭ്യമാകണമേ എന്ന് ആമുഖമായി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിടുകയും ഇതിന് തുടക്കം കുറിക്കുകയും ചെയ്ത പിതാക്കന്മാരെ വളരെ സ്നേഹ ആദരവോടുകൂടി മരിക്കുന്നു. അതോടൊപ്പം ഈ ശുശ്രൂഷയിൽ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠരെയും പ്രത്യേകാൽ വന്ദ്യ മാമനച്ചൻ, പ്രിയപ്പെട്ട ഡോക്ടർ വി സി വർഗീസ് അച്ചൻ, പ്രിയപ്പെട്ട ഐസക് അച്ചൻ, പ്രിയപ്പെട്ട ബിജോയി അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് പലങ്കര സഭയിലെ സുപ്രധാന കൺവെൻഷൻ പ്രസംഗകന്മാരുടെ ലിസ്റ്റിൽ അറിയപ്പെടുന്ന പ്രിയപ്പെട്ട ജോജി കെ ജോയി അച്ഛനാണ്. അച്ഛന് അടൂരിൽ നിന്നുമാണ് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട ജോജി അച്ഛനെ ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിൽ സ്നേഹത്തോടെ സമർപ്പിക്കുന്നു. നമ്മായിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭയത്തോടും ദൈവാശ്രയബോധത്തോടും ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ ദൈവമേടയാകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ദയവായിട്ട് നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്നവര് നിങ്ങളുടെ ഫോൺ അത് മ്യൂട്ട് ചെയ്യുക. നിങ്ങൾ ഭവനത്തിലിരുന്നുകൊണ്ട് സംസാരിക്കുന്നതൊക്കെ ഇവിടെ കേൾക്കുന്നുണ്ട്. അത് മറ്റ് കേൾവിക്കാർക്ക് അലോസരമാകും എന്ന് വിനയത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ ഫോൺ മ്യൂട്ട് ചെയ്തുകൊണ്ട് അതിൽ സംബന്ധിക്കുക എന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു. ഇപ്പോഴേ ഹ്യൂസ്റ്റണിൽ നിന്നും ബഹുമാനപ്പെട്ട ഐസക് പൈലോങ്കിള് ഇപ്പോഴേ സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ആലപിക്കും. നമുക്കൊക്കെ വളരെ സുപരിചിതമായ നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. പരിശുദ്ധമായ മൂന്ന് നോമ്പിൽ കൂടി നമ്മൾ പ്രയാണം ചെയ്യുകയാണ്. നോമ്പിന്റെ അനുതാപം നമ്മളെ കൂടുതൽ ആഴമായ ആത്മീയ തലങ്ങളിലേക്ക് ഉയർത്തുവാൻ ഈ സുവിശേഷ ഗീതം നമ്മളെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴ് പൈലോങ്കള് ഗീതം ആലപിക്കുന്നതാണ്.
നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. എന്റെ ഗീതം പോലെയല്ലേ എൻ പിതാവേ എന്നെ കോവേ. നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. ബിംബമുള്ള ജീവിതവും ഏറെ ധാനം മാനങ്ങളും തുമ്പമാറ്റ സൗഖ്യങ്ങളും ചോദിക്കുന്നില്ലേയാടിയാൻ. നിന്റെ ഗീതം പോലെ നിത്യം നടത്തിയിടണമേ. നേരു നേര പാമ്പഴിയോ നീണ്ട നാടേതോ കൂറുതോ പാരം കാരോടുന്നതോ ഭാഗ്യങ്ങളോ. നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. അന്ധകാരം ചെയ്തിടേലോ അപ്പനെ പ്രകാശങ്ങളോ. എന്തോ നീക്കൽ വീക്കിടുന്ന എല്ലാമേ നീ ചാശീർവാദം. നിന്റെ ഗീതം പോലെ നിത്യം നടത്തിയിടണമേ. ഏതു എന്നറിവാൻ ഇല്ല ജ്ഞാനം എന്നിൽ നാഥ നിന്റെ മമ്മേമത്വം നേരേ മാർഗ തിരിച്ചു നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നാട അഗ്നിമേഘ തൂണുകേളാൽ അടിയാനേയേ നടത്തി അനുദിനം കൂടെയിരുന്നു അപ്പനെ രക്ഷിക്കുക നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിടണമേ എന്റെ ഗീതം പോലെയല്ലേ എൻ പിതാവേ എന്നെ കോവേ നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിടണമേ.
ഒക്കെ പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധരുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും ആയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ സുഷികളും പ്രാർത്ഥനകളും കൈകൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, ഭാവിയിലടിയാരോട് തന്നെ ചെയ്യുന്ന മത്സ്യരാജാവേ നിനക്ക് സ്തുതി പാറയ്ക്കുമോ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ.
നിന്റെ
രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള പുതിന് ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നുവന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപനിറഞ്ഞറിയമേ നിനക്ക് സമാധാനം. ഇവിടെ കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരബലമായ കർത്താവ് യേശുമേശിയ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാ വാഴ്ത്തന്നോർത്തറിയമേ അമ്പുരാന്റെ അമ്മേ. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളെ വണ്ണ സമയത്തും ദൈവനമ്പുരാനോട് നീ അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
മറിക്കുമോർ കർത്താവിന്റെ ക്രോധത്തിന്റെ കാരണാകൃത്യം തന്നെ വായിലെ രാജാവ് മനസ്സാക്കിയത് കൊണ്ട് അവൻ ബെത്തപ്പെട്ടേ നോമ്പിൽ സങ്കേതം പ്രാപിച്ചു. അതിനാ ക്രോധത്തിന്റെ കാരണവും ക്രോധവും നീങ്ങുകയും കർത്താവ് അനുകൂലപ്പെടുകയും ചെയ്തു. കരുണയോടുകൂടിയ ശിക്ഷാവിധിയെ പിൻവലിച്ചവനായ ദൈവത്തെ നിനുവായക്കാർ ഹൃദയപൂർവ്വം സ്തുതിച്ചു. കോട്ട മുഴുവനും ദിവസേന പരിഭ്രമിച്ചുകൊണ്ടിരുന്നതിനാൽ കർത്താവിന്റെ സന്നിധിയിൽ അവർ പാപങ്ങളെ ഏറ്റുപറഞ്ഞു. അവരുടെ അപേക്ഷ കൈക്കൊണ്ടവനായ ദൈവത്തെ അവരെല്ലാവരും മാറ്റപ്പെടുത്തി. നിനുവായക്കാർ കുഞ്ഞുങ്ങളെ മുലപിടിപ്പിക്കാതെയും മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാതെയും സുഗന്ധ വർഗങ്ങൾക്ക് പകരം വെണ്ണീറും നല്ല വസ്ത്രങ്ങൾക്ക് പകരം ചാക്കുശീലയും ധരിച്ചുകൊണ്ടും രാജാവും പ്രജകളും ഒരുമിച്ച് സത്യഹൃദയത്തോടെ അനുദവിച്ച് ഉപസിച്ചു പ്രാർത്ഥിച്ചപ്പോൾ അവരെ ഒക്കെ കൈക്കൊണ്ടവരായ ദൈവമേ, നീ കരുണയുടെ കടലും കരുണ നിറഞ്ഞവനുമാകുന്നുവല്ലോ. പാവുകളോടുള്ള നിന്റെ ശിക്ഷയും കരുണയോട് കൂടിയാണല്ലോ. മനസ്സലിവും മനതാപവും നിനക്ക് സന്തോഷമുള്ളതാ. കണ്ണുനീരുകൾ നിങ്ങൾ അംഗീകരിക്കപ്പെട്ടതാണെന്നു കർത്താവിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നതായ ഞങ്ങളോട് ദേവി ചെയ്യണമേ. ഞങ്ങളെല്ലാവരെയും നീ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ നോമ്പ് നമസ്കാരം കൈക്കൊണ്ട് ഞങ്ങൾക്ക് പാപമോചനം നൽകുകയും ചെയ്യണമേ. മോളൻ മനോഹൻ ലവൽ മീൻ
പ്രിയ വൈദിക സഹോദരങ്ങളെ, കർത്താവ് നാൻ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ, ആമുഖത്തിൽ ഉറപ്പിച്ചതുപോലെ വീണ്ടും ദൈവം നമുക്ക് നല്ലൊരു പ്രഭാതം നൽകി. നമുക്ക് ദൈവത്തെ സ്തുതിച്ചു പുകഴ്ത്താം. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, 3 ദിവസത്തെ അനുതാപത്തിന്റെ ദിനങ്ങളിൽ കൂടി ഈ നോമ്പ് നമ്മളെ ഒരുക്കുകയാണ്. നമ്മൾക്ക് ഈ 3 ദിവസവും ഒരു പക്ഷെ നമ്മുടെയൊക്കെ പള്ളികളിലും അല്ലെങ്കിൽ പല പ്രസ്ഥാനങ്ങളുടെ ആഭിമുഖ്യത്തിൽ ശ്രേഷ്ഠരായ വൈദികരുടെ ധ്യാന പ്രസംഗങ്ങളൊക്കെ പലർക്കും കേൾക്കാൻ തക്കവണ്ണം ഇടയായി. കഴിഞ്ഞ ദിവസം യുവന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഡാലസേറിയുള്ള യുവജന പ്രസ്ഥാന നേതൃത്വത്തിൽ വന്നിയ സാക്ഷ്യാരച്ചന്റെ പ്രസംഗം 3 ദിവസവും വളരെ അനുഗ്രഹീതമായി നടത്തപ്പെടുകയുണ്ടായി. അങ്ങനെ പല പള്ളികളിലും പല മേഖലകളിലും ഇതുപോലെ വൈദികരുടെ ശ്രേഷ്ഠമായ ദൂതൊക്കെ നമുക്ക് കേൾക്കാൻ ഈ ദിനങ്ങളിലിടയായി എന്നുള്ളത് ഒരുപാട് സന്തോഷമാണ്. പ്രത്യേകിച്ച് ഈ ദിനങ്ങളിലൊക്കെ നല്ല ധ്യാനചിന്തകൾ നമ്മളെ കൂടുതൽ അനുതാപ ബോധത്തിലേക്ക് ഉണർത്തുകയും അതോടൊപ്പം പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും അനുഭവിക്കുന്ന നമ്മൾക്കൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരാതെ തകർന്നു പോകാതെ നമ്മുടെ മനസ്സിനെ കൂടുതൽ ശക്തിയുക്തം ഉണർത്തിയെഴുന്നേൽപ്പിക്കാൻ ഇതുപോലെയുള്ള നല്ല ദൈവവചനങ്ങൾക്ക് ശക്തിയുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആ ഒരു തലത്തിൽ നമുക്ക് കൂടുതൽ ആത്മീയമായി മുന്നേറുവാൻ ദൈവമേ അവിടുന്ന് സഹായിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, നോമ്പിന്റെ ദിനങ്ങള് അനുതാപത്തിന്റെ ദിനങ്ങളായിട്ട് പിതാക്കന്മാര് കണക്കൂട്ടിയിരിക്കുക. കൂടുതൽ പ്രാർത്ഥിക്കുവാനും പ്രത്യേകിച്ച് നിലവാ നോമ്പിന്റെ ചിന്തകളൊക്കെ നമുക്കറിയാം. യോനാ പ്രവാചകന് ദൈവസന്നിധിയിൽ നിന്ന് തന്റെ കൽപ്പന ഉപേക്ഷിച്ചുകൊണ്ട് രക്ഷപ്പെട്ട് മറ്റു ദിക്കിലേക്ക് പോകാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം പിന്തിരിപ്പിച്ചു കൊണ്ടുവന്ന് നിലവാ പട്ടണത്തിൽ ദൈവവചനം പ്രഘോഷിക്കുവാനും പ്രവാചകന്റെ വിചാരത്തിന് വിപരീതമായി ദൈവശബ്ദം കേട്ട ജനതയെല്ലാം അനുതാപത്തോട്, ആബാല വൃദ്ധം ജനങ്ങൾ മുഴുവൻ അനുതാപത്തോട്, രട്ടിലും വെണ്ണീറിലും രാജാവ് ഉൾപ്പെടെ എല്ലാവരും മൃഗങ്ങൾ പോലും അനുതാപത്തിന്റെ തലത്തിൽ കൂടി കടന്നുപോകുന്ന വലിയ ഒരു സംഭവം. അങ്ങനെ ദൈവം ഒരുക്കിയ വലിയ ശിക്ഷയെ ദൈവം ഉന്മൂലനാശം വരുത്തുവാൻ വിചാരിച്ചിരുന്ന ആ ഒരു ചിന്തയെ ദൈവം അനുതാപത്തോടെ മാറ്റുന്ന വലിയൊരു സംഭവമായിട്ടാണ് നമ്മൾ നിനോവ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, യോനാ പ്രവാചകന്റെ പുസ്തകം നമ്മൾ വായിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ലോകം മുഴുവൻ തിന്മയുടെയും പ്രതിസന്ധികളുടെയും ദുഷ്ടതയുടെയൊക്കെ തലത്തിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ ലോകത്തെ എല്ലാ മനുഷ്യരെയും അനുതാപ ബോധങ്ങളിലേക്ക് നമുക്ക് ഉണർത്താൻ കഴിഞ്ഞില്ലെങ്കിലും ലോകത്തിന് വേണ്ടി നമുക്ക് അനുതാപത്തോട് പ്രാർത്ഥിക്കാനും ജീവിക്കാനും ഉള്ള വിളിയാണ് ക്രിസ്ത്യാനികൾ എന്നുള്ള ഒരു നാമധേയത്തിൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്. ഒരുപക്ഷെ പല ആളുകൾക്കും ദൈവത്തെ പറ്റിയ അറിവോ ക്രിസ്തുവിന്റെ മനുഷ്യാവതാര ശുശ്രൂഷയെ പറ്റിയുള്ള അറിവുകളോ തിരിച്ചറിവുകളോ ഒന്നും ലഭ്യമായിട്ടില്ല. ഒരുപക്ഷെ പലരും അത് അറിഞ്ഞിട്ടും ഗണ്യമാക്കാതെ പോയിട്ടുണ്ട്. പക്ഷെ ഞാനും നിങ്ങളും അങ്ങനെയല്ല. നമുക്ക് ദൈവം ഒരു ഉൾവിളിച്ചം തന്നിട്ടുണ്ട്. ആ ഉൾവിളിച്ചം നമുക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും ഉപയോഗപ്പെടുത്താനുള്ള ഒരു വിളിയാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു വിളിക്ക് ബോധ്യപ്പെട്ടുകൊണ്ട് നമുക്ക് ജീവിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കണം. 19-ാം സങ്കീതത്വം വായിക്കുന്നുണ്ട്, എന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആര്? മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ. എന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആര്? മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ. ഒരുപക്ഷെ നമ്മളൊക്കെ കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും അത് മറ്റ് ലോകത്തിന് മുമ്പിൽ നമുക്ക് മറയിടാം. പക്ഷേ അത് കാണുന്നവന്റെ മുമ്പിലാണ് നമ്മൾ ജീവിക്കുന്നുള്ളൊരു ബോധ്യം കൂടുതൽ ആത്മീയ ബോധ്യത്തിലേക്ക് വളരാൻ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്നലെ പരിശുദ്ധ ബസേലിയസ് മാർത്തോമ മാത്യസ് ദ്വിതീയം ബാവയുടെ ഓർമ്മയായിരുന്നു ഉള്ള കാര്യം നമുക്കറിയാം. മലങ്കര സഭയിൽ ഏറ്റവും ശ്രേഷ്ഠരായ കാതുലിക്ക ബാവാമാരിൽ ജീവിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു പരിശുദ്ധ ബാവ തിരുമേനി. ഒരുപക്ഷെ എന്റെയും നിങ്ങളുടെയൊക്കെ കണ്ണിന്റെ മുമ്പിൽ തിരുമേനിയുടെ പ്രകാശപൂരിതമായ പ്രഭയുള്ള മുഖം അത് മായാതെ നിലനിൽക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ എല്ലാവർക്കുമൊക്കെ അറിയാം. ആ പിതാവുമായി അടുത്ത് ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ആ പിതാവിന്റെ ജീവിത നിഷ്ഠയോടുകൂടിയുള്ള പ്രാർത്ഥനാ ജീവിത ശൈലിയൊക്കെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഈ ദിനങ്ങളിലൊക്കെ അനേകര് പരിശുദ്ധ ഭാവാതിരിമേനയുടെ പ്രാർത്ഥന മൂലം ലഭ്യമായ അനുഗ്രഹങ്ങളെ പറ്റിയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം നൽകിയിട്ടുള്ള ആത്മീക പ്രേരണകളെ പറ്റിയൊക്കെ പങ്കുവെക്കുകയുണ്ടായി. അതൊക്കെ വളരെ സത്യമാണ്, യാതൊരു സംശയവുമില്ല. എന്റെ വ്യക്തി ജീവിതത്തിലും എനിക്ക് പലരും പരിശുദ്ധ ഭാവാതിരിമേനെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ചിട്ടുള്ള രോഗങ്ങൾ പോലും സൗഖ്യമായിട്ടുള്ള സംഭവങ്ങൾ നേരിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം അതുപോലെ ശ്രദ്ധയോടെ ദൈവസന്നിധി ജീവിച്ച ഒരു ശ്രേഷ്ഠ പിതാവാണ്. ഇതുപോലുള്ള പിതാക്കന്മാരുടെയൊക്കെ മധ്യസ്ഥത സഭയ്ക്ക് മുഴുവൻ കാവലും കോട്ടയും ആകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. February 2 മായൽത്ത പെരുന്നാളായിട്ട് നമ്മുടെ കർത്താവിന്റെ ദേവാലയ പ്രവാസിനുമായി ബന്ധപ്പെട്ടുള്ള പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. ഈ ദിനങ്ങളൊക്കെ നമ്മളെ കൂടുതൽ ആത്മീയ കരുത്തേകുവാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വരുന്ന ഞായറാഴ്ച വാങ്ങിപ്പോയ സകല വൈദിക ശ്രേഷ്ഠരെയും ദൈവസന്നിധിയിൽ ഓർക്കുന്ന ഞായറാഴ്ചയാണ്. നമ്മളെ മാമോദൂസ മുക്കിയ, നമ്മളെ വളർന്നെടുത്തിയിട്ടുള്ള പിതാക്കന്മാരെയൊക്കെ, മൺമറിഞ്ഞുപോയ പിതാക്കന്മാരെയൊക്കെ നമുക്ക് ഓർക്കുകയും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് വേണ്ടി അവർ മധ്യസ്ഥത അർപ്പിക്കാനും പ്രാർത്ഥനാപൂർവമായ ഒരു ബന്ധം നിലനിർത്താൻ പരിശുദ്ധ സഭ വേദപുസ്തക അടിസ്ഥാനത്തിൽ നമ്മളെ ഓർപ്പെടുത്തുന്നു. ആ വിശ്വാസ മൂല്യങ്ങളൊക്കെ ജീവിതത്തിൽ കാത്തു സൂക്ഷിപ്പാൻ നമുക്കിടയാകണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പെടുത്തുകയാണ്. ഇന്ന് തിരുവചന ധ്യാനം നേതൃത്വം നൽകുന്നത് നമുക്കൊക്കെ അറിയപ്പെട്ട വന്യ ജോജി കെ ജോയി അച്ഛനാണ്. അച്ഛന് മലങ്കര സഭയിലെ അറിയപ്പെട്ട ഒരു സുവിശേഷ പ്രസംഗകനാണ്. പ്രത്യേകിച്ച് സഭയുടെ വിശ്വാസം വേദപുസ്തക അടിസ്ഥാനവുമായി കോർത്തിണക്കി വളരെ മനോഹരമായി പഠിപ്പിക്കാനും പറഞ്ഞു തരുവാനുള്ള കഴിവും അറിവും അച്ഛന് ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അച്ഛൻ അമേരിക്കയിൽ പല സന്ദർഭങ്ങളിൽ സന്ദർശിച്ചിട്ടുണ്ട്. സന്ദർശിച്ച അവസരങ്ങളിലൊക്കെ ഈ പ്രാർത്ഥനയിൽ അച്ഛന്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. അനേകർക്ക് അച്ഛനെ വളരെ സുപരിചിതനാണ്. അടൂർ ഭദ്രാസനത്തിലെ വൈദിക ശ്രേഷ്ഠനാണ്. കൂടുതൽ സെന്റ് മേരീസ് വെല്ലുവള്ളിയിൽ അദ്ദേഹം വികാരിയായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. അച്ഛനെ നിങ്ങളെല്ലാവരുടെയും പേരിൽ വളരെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ സുവിശേഷ ഗീതങ്ങളിലെ അനുതാപത്തിന്റെ അപ്രേമന്റെ ഒരു മെമ്പറായുടെ ഏതാനും വരികൾ ധ്യാനപൂർവ്വം ആലപിക്കും. അതിനുശേഷം പ്രിയപ്പെട്ട അച്ഛൻ തിരുവചനത്തിൽ നിന്ന് ധ്യാനം നിർവഹിക്കുന്നതാണ്. മറപ്രേമന്റെ മെമ്പറായിലെ കർത്താവെ കറയില്ലാത്ത ഹൃദയം എനിക്ക് അരളിടണമേ, പിഴയധികാരം ചെയ്തതിനാൽ മുന്നേക്കാളത് വഷളായി എന്നുള്ള പ്രാർത്ഥനാഗീതം ദൈവമുമ്പാകെ അനുതാപത്തോടെ നമുക്ക് സമർപ്പിക്കാം. കർത്താവെ കറയില്ലാത്ത ഹൃദയമേനിക്കരുളിടണമേ, പിഴയധികാരം ചെയ്തതിനാ മുമ്പേ കാളതു വഷളായി. കർത്താവേ എൻ പ്രാർത്ഥനയാ സുസ്ഥിരവും ശുദ്ധിയുമുള്ള നിന്നാമാവിനെ എന്നുള്ളിൽ നന്നായും പുതുക്കണമേ. നിന്നാത്മാവിൻ്റുള്ളിൽ ദിവസം പ്രതി പാർത്തിടണമേ, മൗനം ദീക്ഷിക്കാതെ സഭാ ധനത്തോടതു വാഴണമേ. എൻ പാപത്തിൻ ബഹുലതയാ ൂഹാവഴി ഞാൻ പ്രാപിച്ച മുൻപാദത്തിയതിൽ നൽവരമില്ലാത്തവനാ കൃപയുള്ളോനെ റൂഹായേ വീണ്ടും പുതുതാക്കണമെന്നിൽ അതു നിൻ ഹീതാമൻ ചമലമാനത്തിൽ പാർക്കണമേ. കർത്താവെ ദുഷ്ചിന്തകളും പാപവികാരങ്ങളുമത്ത കളവില്ലാത്തൊരു മൃദുമാലമാ
ചിത്തമേനീക്കേടണമേ.
തിരുവചന ധ്യാനത്തിനായി പന്നിയ ജോയ് കെ ജോജിയച്ചന് വളസ്നേഹ ആദരവോടുകൂടി ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു.
പ്രിയക ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. ഞാനേറെ ആദരിക്കുന്ന ഒന്നനായ രാജേഷ് അച്ഛൻ, ഒന്നനായ ബിനോയ് അച്ഛൻ, ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന സ്നേഹനിധികളും ആത്മീയരുമായ വൈദിക ശ്രേഷ്ഠരെ, വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരായ വിശ്വാസ സമൂഹമേ, ക്രിസ്തു യേശുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. അമേരിക്കയിൽ വളരെ കൃത്യമായും ഭംഗിയായിട്ടും നടക്കുന്ന ഈ പ്രാർത്ഥനാ സംഗമത്തിൽ മുൻപും പങ്കെടുത്തതും ദൈവത്തിന്റെ വചനം നിങ്ങളും മറ്റു പങ്കുവച്ചതും ഓർത്ത് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. തികച്ചും അസാധാരണമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ ലോകം മുഴുവനും കടന്നു പോകുന്നത്. നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇങ്ങനെയൊന്ന് സംഭവിച്ചിട്ടുണ്ടോ എന്ന് യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്ന പ്രകാരം മനുഷ്യന്റെ ജീവിതത്തിൽ ഇന്നുവരെയും സംഭവിക്കാത്ത, ഇന്നുവരെയും കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരവസ്ഥയിലൂടെ നമ്മുടെ ലോകം കടന്നു പോവുകയാണ്. ജീവിതത്തിൽ ഇത്രത്തോളം അനുഭവങ്ങൾ, പ്രതിസന്ധികളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് ഏറ്റവും കരുണീയമായ മാർഗം ദൈവത്തിലേക്ക് തിരിയുക എന്നുള്ളതാണ്. Turn to God and rejoice in hope. ദൈവത്തിലേക്ക് തിരിഞ്ഞ പ്രത്യാശയിൽ ആനന്ദിക്കുമ്പോൾ ആ ദൈവിക നന്മയിലേക്ക് നമ്മെ തന്നെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ, ക്രമീകരിക്കുമ്പോൾ അവിടെ ആശ്വാസം നമുക്ക് ലഭിക്കും. ഇന്ന് ചെറിയൊരു ചിന്തയ്ക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വിശുദ്ധ വേദഭാഗം നെഹമ്യ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗമാണ്. നെഹമ്യ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 2-ാം വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം. എങ്കിലും നമ്മുടെ ദൈവം ആ ശാപത്തെ അനുഗ്രഹമാക്കി. Our God turned that curse into a blessing. ഇത് വളരെ കൃത്യമായി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വചനമാണ്. ഇതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. ഇസ്രായേൽ മക്കൾ മിസ്രയീം നാട്ടിലെ അടിമത്തത്തിൽ നിന്നും പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിലേക്ക് അവർ വന്നു. അതിനുശേഷം അവരുടെ ജീവിതത്തിൽ ദൈവത്തെ അറിയാത്ത ഒരവസ്ഥ ഉണ്ടായി. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പറയുന്നു, ദൈവത്തെയും അവൻ വഴി നടത്തിയ വിധങ്ങളെയും അറിയാത്ത മറ്റൊരു തലമുറ ഉണ്ടായി. ഒരു ട്രാൻസിഷൻ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവർക്ക് മൊണാർക്കി ഉണ്ടായി, രാജാക്കന്മാരുണ്ടായി. ആ രാജാക്കന്മാരിൽ സലോമോന്റെ കാലത്ത് ഇസ്രായേൽ എന്ന സാമ്രാജ്യം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. അതിനുശേഷം വന്ന ആ രാജാക്കന്മാരെല്ലാം തന്നെ ദൈവത്തെ അറിയാതെ വിജാതീയ ആരാധനയിലേക്ക്, അവർ വിജാതീയ ഭാര്യമാരെ കൂട്ടി അങ്ങനെ വിജാതീയ ആരാധനയിലേക്ക് ഇസ്രായേൽ എന്ന ദൈവജനത്തിന്റെ ആരാധന ക്രമീകരണങ്ങൾ നഷ്ടപ്പെട്ടു. പിന്നീട് നെബുക്കദ്നേസർ എന്ന രാജാവ് അവരെ കീഴടക്കുകയാണ്. അങ്ങനെ അവർ ബാബേൽ പ്രവാസത്തിലേക്ക്, എക്സൈലിലേക്ക് അവർ പോകുന്നു. 137-ാം സങ്കീർത്തനം നമുക്കറിയാവുന്നതുപോലെ പ്രവാസത്തിലായിരുന്ന ഒരു ജനതയുടെ വിലാപമാണ്. ഞങ്ങൾ ബാബേൽ നദിയുടെ തീരത്തിരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങൾ അലറി വൃക്ഷങ്ങളിന്മേൽ തൂക്കിയിട്ടു. ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെ എന്ന് തുടങ്ങി ഇസ്രായേൽ മക്കളുടെ ഒരു വിലാപമാണ്. അതിനുശേഷം സംഭവിക്കുന്നത്, ഈ ബാബേൽ രാജ്യത്തെ പേർഷ്യൻ രാജാവായ കോരേശ് കീഴടക്കി. കോരേശ് കീഴടക്കിയിട്ട് ഇസ്രായേൽ മക്കൾക്ക് തിരിച്ചു പോകുവാൻ ഒരവസരം കൊടുത്തു. നെഹമ്യ പ്രവാചകന്റെയും യെസ്ര ശാസ്ത്രിയുടെയും സെറുബാബേലിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കൾ തിരിച്ച് യെരുശലേമിലേക്ക് കടന്നു വരികയാണ്. നെഹമ്യാവിന്റെയും യെസ്രയുടെയും പുസ്തകം പറയുന്നത് അവർ യെരുശലേമിന്റെ മതിലുകൾ പണിതു. ഇടിഞ്ഞു കിടന്ന യെരുശലേമിന്റെ മതിലുകൾ പണിതു. അവർ യെരുശലേം ദേവാലയം പുനഃസ്ഥാപിച്ചു, പുനഃക്രമീകരിച്ചു. അങ്ങനെ പുനഃക്രമീകരിച്ചു കഴിഞ്ഞ് ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കൾ അവരുടെ ജീവിതത്തിൽ ദൈവം നടത്തിയ വഴികളെ കുറിച്ച് ഓർക്കുകയാണ്. അങ്ങനെ ഓർത്ത് അവർ പഴയ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ചിന്തിച്ച് ധ്യാനിച്ചിരിക്കുമ്പോൾ അവർ ഒരു ഭാഗം വായിക്കുകയാണ്. ആ ഭാഗം സംഖ്യാപുസ്തകം 22 ഒരു ഭാഗമാണ്. ആ ഭാഗത്ത് കാണുന്നത് മോവാബ് ഇസ്രായേൽ മക്കൾ മിസ്രയീം നാട്ടിൽ നിന്ന് കടന്നു വരുമ്പോൾ മോവാബ് രാജാവായ ബാലാക്ക് അവരെ എതിർക്കുവാൻ ശ്രമിക്കുകയാണ്. ഇസ്രായേൽ മക്കളെ എതിർക്കുന്നതിന് വേണ്ടി ബിലയാം എന്ന് പറയുന്ന പ്രവാചകനെ കൊണ്ട് അവരെ ശപിപ്പിക്കുവാൻ ആ ബാലാക്ക് ശ്രമിക്കുകയാണ്. എന്നാൽ ആ സംഖ്യാപുസ്തകം 22 നാം കാണുന്നുണ്ട്, ബാലാക്ക് ശപിക്കുവാൻ വേണ്ടി ബിലയാമിനെ ക്രമീകരിച്ചെങ്കിലും ബിലയാമിന്റെ കഴുത അവനെ തടസ്സപ്പെടുത്തുകയാണ്. സംസാരിക്കാത്ത കഴുത സംസാരിച്ചിട്ട് അവിടെ ദൈവം ഇസ്രായേൽ മക്കളെ ശപിക്കുവാൻ വേണ്ടി വന്ന ശപിക്കുവാൻ വേണ്ടി കൊണ്ടുവന്ന ബിലയാമിനെ കൊണ്ട് ഇസ്രായേൽ മക്കളെ ദൈവം അനുഗ്രഹിക്കുകയാണ്. ഇങ്ങനെ ആ ഭാഗം വായിച്ചിട്ട് അവർ പറയുകയാണ്, അങ്ങനെ നമ്മുടെ ദൈവം ആ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റി. Thus our Lord turned that curse into a blessing. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പലപ്പോഴും തടസ്സങ്ങളെന്നും ശാപമെന്നും നാം കാണുന്നതൊക്കെ ദൈവം അനുഗ്രഹമാക്കി മാറ്റും എന്നതിന് യാതൊരു സംശയമില്ല. ജീവിതത്തിന്റെ ചില സന്നിഗ്ധ നിമിഷങ്ങളിൽ, ഇൻ സർട്ടൻ അൺസർട്ടനിറ്റീസ്, അവിടെ ദൈവം പ്രവർത്തിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവിത്തിന് കേട്ടിട്ടില്ല, ഹൃദയം കൊണ്ട് നിലച്ചിട്ടില്ല എന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഈ COVID-19 പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോഴും നമുക്കറിയാം യഥാർത്ഥത്തിലുള്ള ഒരു നന്മ COVID-19 ലോകമെങ്ങും നൽകിയിട്ടുണ്ട്. മനുഷ്യൻ പലപ്പോഴും രാജ്യവും വർഗവും വർണ്ണവും സമ്പത്തും ഒക്കെ മനുഷ്യനെ വേർതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില ചിന്തകളാണ്, ചില ലിമിറ്റേഷൻസ് ആണ്. എന്നാൽ കോവിഡ് വന്നപ്പോൾ നമുക്കറിയാം രാജ്യങ്ങൾ തമ്മിലോ ദേശങ്ങൾ തമ്മിലോ വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരെയും അത് ബാധിച്ചു എന്നുള്ളതാണ്. അത് ദൈവത്തിന്റെ ഒരു പദ്ധതിയായിട്ട് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. ഒരു രാജ്യത്തെ ബാധിക്കുകയും മറ്റൊരു രാജ്യത്തിൽ ഇല്ലാതിരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ, ഒരു മതത്തെ ബാധിക്കുകയും മറ്റൊരു മതത്തിൽ ഇല്ലാതിരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ, ഒരു കൾട്ടിനെ ബാധിക്കുകയും മറ്റൊരു കൾട്ടിനെ അത് ബാധിക്കാതിരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ, നമ്മൾ എന്തോരം പറഞ്ഞിരുന്നേനെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയേനെ. എല്ലാവർക്കും സംഭവിച്ച ഈ പ്രതിസന്ധി കുറെ കൂടെ ധ്യാനാത്മകമായി നാം ചിന്തിച്ചാൽ, ആ ശാപം ദൈവം നമുക്ക് ഒരു അനുഗ്രഹമാക്കി തന്നിട്ടുണ്ട് എന്നത് പറയാതിരിക്കാൻ കഴിയില്ല. ഇന്ന് ചുരുക്കമായി ദൈവം എങ്ങനെയാണ് COVID-19 എന്ന കേഴ്സ് എന്ന് നാം പറയുന്നത്, ശാപം എന്ന് പറയുന്നത് അനുഗ്രഹമാക്കി മാറ്റിയത് എന്നത് അല്പസമയം ഒന്ന് ചിന്തിക്കാം എന്ന് ഞാൻ കരുതുകയാണ്. ഒന്നാമതായി, ഒരു റിയൽ സ്പിരിച്വൽ ലൈഫ് അതിലേക്ക് നമുക്ക് കടന്നു വരുവാൻ കഴിഞ്ഞു. 1 കൊരിന്ത്യലേഖനം 3:13 വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. സത്യത്തിൽ ഈ COVID-19 നാം ഓരോരുത്തരും ദൈവത്തിന്റെ മന്ദിരമാണ് എന്ന അവബോധത്തിലേക്ക് നമ്മെ കൊണ്ടുവരികയും ആ ദൈവിക മന്ദിരം നിലനിർത്തേണ്ടുന്നതും അത് വിശുദ്ധിയോടെ കാത്തുസൂക്ഷിക്കേണ്ടുന്നതും അനിവാര്യമാണ് എന്ന ചിന്തയിലേക്ക് നമ്മെ കൊണ്ടുവരികയും ചെയ്തു. പരിശുദ്ധ സഭയുടെ മാമോദീസ കൂദാശ നാം പരിശോധിക്കുമ്പോൾ ആ മാമോദീസ കൂദാശയിൽ കാണുന്ന ഓരോ അനുഷ്ഠാനങ്ങളും ഓരോ റൂബ്രിക്സും പരിശോധിക്കുമ്പോൾ അവിടെ ആ കുഞ്ഞിനെ അഥവാ മാമോദീസ സ്വീകരിക്കുന്ന സ്നാനാർത്ഥിയെ ദൈവത്തിന്റെ മന്ദിരമാക്കി മാറ്റുകയാണ്. ദൈവീക മന്ദിരമെന്ന ആ വലിയ സത്യത്തിലേക്ക് ആ കുഞ്ഞിനെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ രൂപപ്പെടുത്തുകയാണ് പരിശുദ്ധ മാമോദീസായിൽ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് മാമോദീസായിലൂടെ നാം സംപ്രാപിച്ച ദൈവമന്ദിരം എന്ന ചിന്ത പുനഃസ്ഥാപിക്കുകയും പുനഃപ്രഖ്യാപിക്കുകയും ചെയ്യുന്നതാണ് വിശുദ്ധ കുർബാനയുടെ ഏറ്റവും അവസാനത്തെ ആശീർവാദത്തിൽ നാം കാണുന്നത്. വിശുദ്ധ മാമോദീസായുടെ റൂസ്മായാൽ മുദ്രയിടപ്പെട്ടവരെ ഇതാണ് വലിയ സ്ഥാനം നമുക്ക് തരുന്നത്. നമ്മൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ COVID-19 നമുക്ക് ഏറ്റവും നന്മയായി തീർന്നത് നമ്മുടെ വ്യക്തി ജീവിതം ദൈവത്തിന്റെ മന്ദിരമാണ് എന്ന അവബോധത്തിലേക്ക് വളരുവാനും ആ റിയൽ സ്പിരിച്വാലിറ്റിയിലേക്ക് വളരുവാനും കഴിഞ്ഞു. മാർക്ക് ട്വെയിൻ എന്ന് പറയുന്ന പ്രശസ്തനായ ഫിലോസഫർ പറയുന്നുണ്ട്, 2 days are important. രണ്ട് ദിവസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. The day that you come into this world, or the day that you born into this world, and the day that you understand why you have to come to this world. രണ്ട് ദിവസമാണ് പ്രാധാന്യപ്പെട്ടത്. ഒന്ന്, ഈ ലോകത്തിലേക്ക് വന്ന ദിവസം. രണ്ടാമതായി, ഈ ലോകത്തിൽ എന്തിനാണ് നാം ജനിച്ചത് എന്നത് തിരിച്ചറിയുന്ന ദിവസം. The day that you born and the day that you understand why നീ എന്തിന് ഈ ലോകത്തിൽ ജനിച്ചു എന്നത് തിരിച്ചറിയുന്ന ദിവസം. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിന്റെ മന്ദിരമാണ് എന്ന അവബോധം നമ്മളിൽ ഉണ്ടാകണം. ദൈവീകമല്ലാത്ത എല്ലാറ്റിനെയും നമ്മിൽ നിന്നും മാറ്റുവാനുള്ള ഒരു പ്രേരണ ഈ COVID-19 നമുക്ക് തന്നു. മനുഷ്യൻ നിസ്സഹായനാണെന്നും മനുഷ്യ ജീവിതത്തിൽ ദൈവത്തിന്റെ കരുണയല്ലാതെ മറ്റൊന്നുമില്ല എന്നും മനസ്സിലാക്കുവാൻ ഈ കോവിഡ് നമ്മെ സഹായിച്ചു. അതല്ലേ മിനുവാ നോമ്പും നമ്മളോട് വിളിച്ചു പറയുന്നത്. മിനുവായക്കാർ ആത്മതപനം ചെയ്ത് അനുഷ്ഠിച്ച് ദൈവത്തിന്റെ കരുണയ്ക്കു വേണ്ടി യാചിച്ചു. ദൈവത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് തന്നെ യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത് 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സ്വഭാവം എന്താണ്? 4-ാം അധ്യായം അതിന്റെ ആദ്യ ഭാഗത്ത് വായിക്കുന്നു, യോന ദൈവത്തോട് പറയുകയാണ്, നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുമുള്ള ദൈവമായി അനർത്ഥത്തെ കുറിച്ച് അനുഭവിക്കുന്നവൻ എന്ന് ഞാൻ അറിഞ്ഞു. യോന ദൈവമുമ്പിൽ ഒരു സെൽഫ് ജസ്റ്റിഫിക്കേഷൻ നടത്തുകയാണ്. നിലവിലേക്ക് വിട്ട യോന എന്തുകൊണ്ട് തർസീസിലേക്ക് പോയി എന്ന് ചോദിക്കുമ്പോ ദൈവത്തോട് യോന ഒരു സെൽഫ് ജസ്റ്റിഫിക്കേഷൻ നടത്തുക, ദൈവമേ എനിക്ക് നിന്റെ സ്വഭാവം അറിയാം, നിന്റെ എനിക്ക് നിന്റെ രീതികൾ അറിയാം, നിനുവായക്കാരുടെ പാപം നിമിത്തം നീ ദേഷിച്ചു എങ്കിലും നീ കൃപയും കരുണയും മഹാദയവും ദീർഘക്ഷമയും ഉള്ളവനാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുന്ന നന്മയാണെങ്കിൽ അതിനോടുള്ള നമ്മുടെ റെസ്പോൺസ് ആണ് ദൈവം നമുക്ക് ദാനമായി തന്ന നമ്മുടെ ജീവിതത്തെ നമ്മുടെ ശരീരത്തെ വിശുദ്ധിയോടെ സൂക്ഷിക്കുക എന്നുള്ളത്. അശുദ്ധമാകാതെ സൂക്ഷിക്കുക. 1 തെസ്സലോനിക്കലേഖനം 4:14 17-ാം വാക്യത്തിലും പൗലോസ്ലീഗ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവം നിങ്ങളെ അശുദ്ധിക്കല്ല വിശുദ്ധിക്കത്രേ വിളിച്ചിരിക്കുന്നത്. സഹോദരങ്ങളെ, നമുക്ക് ആ ദൈവീക വിശുദ്ധിയിലേക്ക് ഈ പരിശുദ്ധ നോമ്പിൽ പ്രവർത്തിക്കുവാൻ പ്രവേശിക്കുവാനായിട്ട് കഴിയണം. കോവിഡ് നമുക്ക് തന്ന 1-ാമത്തെ പാഠം വ്യക്തി ശുദ്ധി ഉണ്ടാകണം, വിശുദ്ധി ഉണ്ടാകണം എന്നതാണ്. അത് വെറും ഒരു കേട്ടുകേൾവിയോ ഒരു അമ്മുമ്മ കഥയോ മാറ്റുവാനല്ല, അശുദ്ധമായതെല്ലാം നമ്മിൽ നിന്ന് മാറ്റണം, വിശുദ്ധമായത് നമ്മിലേക്ക് സ്വീകരിക്കണം. ഇതായിരുന്നു പുണ്യപിതാക്കന്മാർ പ്രാർത്ഥിച്ചിരുന്നത്. അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നത്, ദൈവമേ നിന്നിൽ ഉള്ളതും എന്നിൽ ഇല്ലാത്തതും നീ എനിക്ക് തരണം, എന്നിൽ ഉള്ളതും നിന്നിൽ ഇല്ലാത്തതും നീ എന്നിൽ നിന്ന് മാറ്റിക്കളയണം. എന്താണ് ദൈവത്തിൽ മാത്രമുള്ളത്, ദൈവത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണ്, അവിടുന്ന് വിശുദ്ധനാണ് എന്നതാണ്. അതുകൊണ്ടാണ് യേശു തമ്പുരാൻ പഠിപ്പിക്കുന്നതും നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണർ ആകുവീൻ. ബി പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ്. പ്രിയപ്പെട്ടവരെ, ഈ കോവിഡ് നമുക്ക് തന്ന ഒന്നാമത്തെ ബ്ലെസ്സിംഗ്, കേഴ്സ് എന്ന് നാം പറയുന്നിടത്ത്, ശാപം എന്ന് പറയുന്നിടത്ത് ദൈവം തന്ന ഒന്നാമത്തെ ബ്ലെസ്സിംഗ്, നാം ദൈവത്തിന്റെ മന്ദിരമായി രൂപപ്പെടുക, രൂപാന്തരം പ്രാപിക്കുക എന്നതാണ്. അതിന് ദൈവത്തിന്റെ കരുണ നമ്മളുടെ കൂടെ ഉണ്ടാകണം. യേശു മിശിഹ പറയുന്നുണ്ട്, എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. ദൈവത്താൽ ആകർഷിക്കപ്പെടുക എന്നാൽ ദൈവത്തിന്റെ കരുണ അനുഭവിക്കുക എന്നതാണ്. The mercy of God. ദൈവത്തിന്റെ കരുണ എന്നാൽ ദൈവത്തിന്റെ മനസ്സലിവാണ്. ആ മനസ്സലിവ് ദൈവം തരുന്നിടത്താണ് കൃപ ഉള്ളത്. അതുകൊണ്ടാണ് പൗരസ്ത്യ വേദശാസ്ത്രത്തിൽ നമ്മൾ ദൈവത്തോട് കൃപയല്ല ചോദിക്കുന്നത്, നാം ചോദിക്കുന്നത് കരുണയാണ്. How mercy on us. How mercy on the sinner. ഈ പാപിയോട് കരുണ തോന്നണം. കരുണ പ്രകടിപ്പിക്കുന്നിടത്ത്, കരുണ തരുന്നിടത്ത് കരുണയുടെ ഫ്രൂട്ട് ആണ് കൃപ എന്ന് പറയുന്നത്. Where there is the indwelling of the holy mercy of God, അവിടെ നമുക്ക് ദൈവത്തിന്റെ കൃപ കണ്ടെത്തുവാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം നമ്മുടെ യാചന, ഞങ്ങളോട് കരുണ തോന്നണമേ. ആ കരുണ തോന്നുന്നിടത്ത് ദൈവം കൃപ തരും. എന്തിനാണ് ആ കരുണ തോന്നേണ്ടത്? ദൈവത്തിന്റെ കരുണ തോന്നേണ്ടത് നാം ദൈവത്തിന്റെ മന്ദിരങ്ങളാക്കി തീർക്കുന്നതിന് വേണ്ടിയാണ്. ഈ കോവിഡ് നമുക്ക് തരുന്ന രണ്ടാമത്തെ ബ്ലെസ്സിംഗ്, രണ്ടാമത്തെ അനുഗ്രഹം എന്നുള്ളത്, ഒരു കുടുംബത്തിലേക്ക്, കുടുംബത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ ചുരുങ്ങി എന്നുള്ളതാണ്. നാട്ടിലാണെങ്കിൽ 6-7 മാസം കുടുംബത്തിലേക്കാണ് മനുഷ്യൻ ചുരുങ്ങിയത്. ബിപിൻ ഷാ പറയുന്നുണ്ട്, അതർ തിങ്സ് മേ ചേഞ്ച് അസ് ബട്ട് വി ബിഗിൻ ആൻഡ് എൻഡ് വിത്ത് അവർ ഫാമിലി. മറ്റു കാര്യങ്ങൾ നമ്മെ മാറ്റി എന്ന് വരാം, എന്നാൽ നാം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും നമ്മുടെ കുടുംബത്തിലാണ്. പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38:1 നാം വായിക്കുമ്പോൾ അവിടെ ഹിസ്കിയാ രാജാവിനെ കുറിച്ചാണ് പറയുന്നത്. യെശയ്യാവിന്റെ മകനായ, ആമോസിന്റെ മകനായ യെശയ്യാവ് വന്ന് ഹിസ്കിയാവിനോട് പറയുകയാണ്, നീ മരിച്ചു പോകും, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക. സെറ്റ് യുവർ ഹോം ഇൻ ഓർഡർ, യു ഷാൾ ഡൈ. നീ മരിച്ചു പോകും, ബിഫോർ യുവർ ഡെത്ത് യു ഹാവ് ടു സെറ്റ് യുവർ ഹോം ഇൻ ഓർഡർ. വളരെ കൃത്യമായിട്ട് അവർ ഓർമ്മപ്പെടുത്തുകയാണ്. ഹിസ്കിയാവ് രാജാവാണ്. ഒരു രാജാവ് മരിക്കുന്നതിന് മുമ്പ് ക്രമീകരിക്കേണ്ടുന്നത് അദ്ദേഹത്തിന്റെ ട്രഷറി അദ്ദേഹം ക്രമീകരിക്കണം. രാജ്യത്തിന്റെ പീസ്, സമാധാനം അദ്ദേഹം ക്രമീകരിക്കണം. രാജ്യത്തിന്റെ നിയമം അദ്ദേഹം ക്രമീകരിക്കണം. പക്ഷേ ആമോസിന്റെ മകനായ യെശയ്യാവ് ഹിസ്കിയാവിനോട് പറയുന്നത്, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും. കുടുംബ ജീവിതത്തിലേക്ക്, ഒരു ഫാമിലി ഓറിയന്റഡ് ലൈഫ് എന്നത് നാം ആവർത്തിച്ചു പറഞ്ഞു എങ്കിലും അത് അതിന്റെ പ്രായോഗികതയിൽ വരുവാൻ ഒരു COVID-19 ഉണ്ടാകേണ്ടി വന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതം എന്ന് പറയുന്നത് അധികം റീടേക്ക് ഇല്ലാത്തതാണ്. സിനിമയിൽ, മൂവിയിൽ അത് പിക്ചറൈസ് ചെയ്യുമ്പോൾ, അത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ റീടേക്കുകൾ ഉണ്ടാകാം. ജീവിതത്തിൽ അധികമൊന്നും റീടേക്കുകൾ നമുക്ക് ഉണ്ടാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഓറിയന്റേഷൻ, ഒന്നാമതായി ഞാൻ പറഞ്ഞു, നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ സ്ഥിതിയാണെങ്കിൽ, രണ്ടാമത്തെ ഓറിയന്റേഷൻ ഫാമിലി എന്ന ആ കോൺസെപ്റ്റിലേക്ക് നാം കടന്നു പോകുവാൻ വേണ്ടിയാണ് ഈ COVID-19 നമുക്ക് വലിയൊരു സാധ്യത തന്നത്. നമുക്ക് ഏവർക്കും അറിയാം, ഏറ്റവും വിലയേറിയത് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ദുർഗന്ധം ഉണ്ടാകുന്നത്, സൗഷ്മൽ ഉണ്ടാകുന്നത്, ഭാഷ്മൽ ഉണ്ടാകുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഒരു മീനിന്റെയോ ഒരു കാളയുടെയോ മനുഷ്യന്റെയോ ബോഡി ചീയുമ്പോൾ, ഏത് ചീയുമ്പോഴാണ് കൂടുതൽ ദുർഗന്ധം ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ പ്രായോഗികമായി നമുക്കറിയാം, മത്തി ചീഞ്ഞാൽ ദുർഗന്ധമുണ്ട്, കാള ചീഞ്ഞാൽ ദുർഗന്ധമുണ്ട്. പക്ഷേ മനുഷ്യൻ ചീഞ്ഞാൽ അതിന്റെ ദുർഗന്ധം അടുത്തുപോലും നിൽക്കുവാൻ ഒക്കാത്ത അവസ്ഥയുണ്ടാകും. ഏറ്റവും വിലയേറിയത് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ദുർഗന്ധം ഉണ്ടാകുന്നുവെങ്കിൽ വിലയേറിയതാണ് നമ്മുടെ കുടുംബം. വിശുദ്ധ വേദപുസ്തകം നാം വായിക്കുമ്പോൾ കുടുംബം സ്ഥാപിക്കുന്നത് ദൈവമാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് തോന്നി അവന് തക്കതായ തുണയെ കൊടുത്തു. ഇതാണ് കുടുംബ സ്ഥാപനത്തിന്റെ ഏറ്റവും ധന്യമായ ചിന്ത. പ്രിയപ്പെട്ടവരെ, കുടുംബത്തിന്റെ കെമിസ്ട്രി എന്ത് എന്നത് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് പോലെ മറ്റാരും പറയും എന്ന് ഞാൻ കരുതുന്നില്ല. ക്രിസ്തു പറയുന്നു, ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർതിരിക്കരുത്. ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർതിരിക്കരുത്. ഇനി പൗലോസിന്റെ ഭാഷയിലേക്ക് പോയാൽ, ദ കെമിസ്ട്രി ഓഫ് ഫാമിലി ലൈഫ്, പിന്നെ ഏത് വലിയ സൈക്കോളജിസ്റ്റുകൾ പറയുന്നതിനേക്കാൾ ദ കെമിസ്ട്രി ഓഫ് ഫാമിലി ലൈഫ് എഫേസ്യ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. ഭാര്യ ഭർത്താവിനെ ആദരിക്കണം, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. അതിന് ഒരു സിമിലി കൂടെ, ഒരു ഉദാഹരണം കൂടെ തന്നിട്ടാണ് പൗലോസ് പറയുന്നത്. യേശു ക്രിസ്തു തന്റെ സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. സഭ ക്രിസ്തുവിന് കീഴ്പ്പെട്ടിരുന്നതുപോലെ, ബഹുമാനിച്ചതുപോലെ ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കണം. ഇതാണ് ദ കെമിസ്ട്രി ഓഫ് ഫാമിലി ലൈഫ്. ഏത് സൈക്കോളജിസ്റ്റുകൾ പറയുന്നതിനേക്കാൾ ധന്യമായ, ആഴമുള്ള ഒരു ചിന്തയാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. സ്നേഹവും പരസ്പരമുള്ള അംഗീകരണവും അഥവാ ബഹുമാനവും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കറിയാം, സ്നേഹിക്കാത്ത ഭർത്താവിനെ ആദരിക്കാൻ ഒരു ഭാര്യയ്ക്കും ഒരു കോണ്ടിനെന്റിലും സാധിക്കത്തില്ല. ആദരിക്കാത്ത ഭാര്യയെ സ്നേഹിക്കുവാൻ ഒരു ഭർത്താവിനും ഒരു നാട്ടിലും സാധിക്കില്ല. അത് ജാതി, മത, വർഗ, വർണ്ണ, ഏത് കൾച്ചറിലാണെങ്കിലും നമുക്ക് കാണുവാൻ കഴിയുന്നത് അതാണ്. ഫാമിലി ഓറിയന്റേഷൻ, അത് ഈ COVID-19 നമുക്ക് തന്ന വലിയ തന്നെയല്ലായിരുന്നോ? നമുക്ക് ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്സ് അടച്ചു, ഭക്ഷണ ക്രമീകരണങ്ങൾ നഷ്ടപ്പെട്ടു, നമ്മുടെ വീട്ടിലെ രുചിയിലേക്ക് നാം കടന്നു വന്നു. ഹിസ്കിയാവിനോട് പറയുന്ന ആ വാചകം കോവിഡിന്റെ മാത്രമല്ല, ഏതു കാലത്തും നമുക്ക് ഓർക്കുവാനുള്ളതാണ്. സെറ്റ് യുവർ ഹോം ഇൻ ഓർഡർ, യു ഷാൾ ഡൈ. നീ നിന്റെ കുടുംബ ജീവിതം ക്രമത്തിലാക്കുക, കാരണം നീ മരിച്ചു പോകും. നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പരസ്പരം സ്നേഹിച്ചുകൊണ്ട് കുടുംബ ജീവിതത്തെ നമുക്ക്
ഡിസ്കണക്ട് ആയോ? ഹലോ, ബിജോയ് ചെന്നത് ഡിസ്കണക്ട് ആയെന്ന് തോന്നല്ലേ. അച്ഛൻ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യാം.
ട്രൈ ചെയ്യാം. അച്ഛാ കേൾക്കാമോ ഇപ്പോഴും? ഹലോ,
ഓക്കെ പ്ലീസ് കണ്ടിന്യൂ.
സോറി, നമ്മുടെ നെറ്റിൽ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഞാനിപ്പോ ഒരു യാത്രയിലും കൂടെയാണ് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. സോറി, പറഞ്ഞോട്ടെ. വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ദൈവാഭിമുഖ്യം അവിടെയാണ് നമുക്ക് ദൈവകൃപ ഉണ്ടാക്കുന്നത്. എ കംപ്ലീറ്റ് ട്രസ്റ്റ് ഇൻ ഗോഡ്, ദൈവത്തിനുള്ള പൂർണ്ണമായ ആശ്രയത്വം. ഈ നിലവായുടെ സംഭവം എന്ന് പറയുന്നത് അതൊരു ഫിക്ഷൻ അല്ല, അതൊരു അമ്മൂമ്മക്കഥയല്ല. കാരണം ആർക്കിയോളജിസ്റ്റുകൾ നിനുവ എന്ന നഗരത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അവര് പറയുന്നത് 6 രഥങ്ങൾ ഒരേപോലെ പോകുന്ന റോഡ്സ് ഉള്ള നഗരമായിരുന്നു നിനുവ എന്നാണ്. വളരെ ശ്രദ്ധയിലായിട്ടുള്ള ഒരു നഗരമായിരുന്നു, പക്ഷേ അവിടെ അധാർമ്മികത കൊടികുത്തി വാണു. പക്ഷെ അവിടെ നമ്മൾ ഏവർക്കും സ്പർശനീയമായിട്ട് തോന്നേണ്ട ഒരു നന്മ, അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ അവർ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചു. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നവർക്കാണ് ദൈവത്തിന്റെ കൃപയുണ്ടാകുന്നത്. സാധാരണ പറയും, ഫെയ്ത്ത് മേ നോട്ട് മൂവ് ദ മൗണ്ടൻ ബട്ട് ഗിവ്സ് ദ പവർ ടു ക്ലൈംബ് ഓൺ ഇറ്റ്. വിശ്വാസം ഉണ്ടെങ്കിൽ, കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ, മല മാറുവാൻ പറഞ്ഞാൽ മല മാറും എന്നാണ് ക്രിസ്തുവിന്റെ വാഗ്ദാനം. എന്ത് ഈ മല മാറുക എന്ന് വെച്ചാൽ, ഇനി ചിലരൊക്കെ ട്രെയിൻ വാനിഷിംഗ് നടത്തുന്ന പോലെ, അല്ലെങ്കിൽ വാനിഷിംഗ് എന്ന മാജിക് നടത്തുന്ന പോലെ, മലയെ വാനിഷ് ചെയ്യുക എന്നതാണോ മാറ്റിക്കളയുക എന്നതാണോ? അല്ല പ്രിയപ്പെട്ടവരെ, ഫെയ്ത്ത് മേ നോട്ട് മൂവ് ദ മൗണ്ടൻ ബട്ട് ഗിവ്സ് ദ പവർ ടു ക്ലൈംബ് ഓൺ ഇറ്റ്. വിശ്വാസം മല മാറുക എന്നാൽ മലയെ അക്ഷരാർത്ഥത്തിൽ മാറ്റുക എന്നതല്ല, മലയുടെ മുകളിൽ കയറുവാനുള്ള ശക്തി തരുക, അതാണ് വിശ്വാസത്തിന്റെ പ്രത്യേകത. മലയുടെ മുകളിൽ കയറിയാൽ പിന്നെ മലയില്ലല്ലോ. മലയുടെ മുകളിൽ വന്നാൽ പിന്നെ താഴ്വാരങ്ങളല്ലേ. നമ്മൾ മലയുടെ പീക്കിന്റെ മുകളിൽ, ടോപ്പിൽ നിൽക്കുമ്പോ പിന്നെ അവിടെ എന്ത് മല, അവിടെ താഴ്വാരങ്ങൾ മാത്രമല്ലേ. പ്രിയപ്പെട്ടവരെ, പൂർണ്ണമായ ഒരു വിശ്വാസത്തിലേക്ക് നമുക്ക് കടന്നു പോകുവാൻ കഴിയണം. അതാണ് ഞാൻ പറഞ്ഞത്, കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനം ദൈവത്തിലുള്ള വിശ്വാസമാണ്. 2, പരസ്പരം ഒരു വിശ്വാസം വേണം. കുടുംബം നന്മയായി മാറണമെങ്കിൽ ഒരു മ്യൂച്വൽ ഫെയ്ത്ത്, ഒരു മ്യൂച്വൽ കണക്ഷൻ, അത് കുടുംബജീവിതത്തിൽ ഉണ്ടാകണം. ഈ വിശ്വാസം ഇടയ്ക്കൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ വിശ്വാസം നഷ്ടപ്പെടരുത് എന്നതാണ് പിതാക്കന്മാരുടെ വലിയ ജീവിത സാക്ഷ്യം നമുക്ക് കാട്ടിത്തരുന്നത്. 3, നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകണം, ഒരു സ്വയവിശ്വാസം ഉണ്ടാകണം. സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടാൽ നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയില്ല. നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ആണ് ജീവിക്കുവാനുള്ള പ്രേരണ നമുക്ക് തരുന്നത്.
പിന്നെ കട്ടായം തോന്നല്ലേ വിജയിച്ച
കട്ടായം തോന്നുന്നു.
ഒന്നു കൂടെ ശ്രമിച്ച് നോക്കാം, ഇത്ര കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കിട്ടിയാ.
വിശ്വാസത്തിന്റെ തലമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. 2, ഒരു വീട് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഭിത്തികൾ ഉണ്ടാക്കണം. ഭിത്തിണ്ടായില്ലെങ്കിൽ വീടുണ്ടാകില്ല. എന്താണ് ഭിത്തികൾ? നമ്മുടെ കുടുംബത്തിന്റെ, വാട്ട് ഇസ് ദ വോൾസ് ഓഫ് ദി ഹൗസ്, വോൾസ് ഓഫ് ദി ഫാമിലി? അത് പ്രാർത്ഥന. പ്രാർത്ഥന എന്നത് നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കുവാനുള്ള ഒന്നല്ല, മറിച്ച് നമ്മിൽ സർവശക്തൻ എന്നിട്ടുള്ള ഒരു വിൽ പവർ, ഒരു ശക്തിയുണ്ട്. ആ ശക്തി എന്തെന്ന് തിരിച്ചറിയുവാനും അത് ഉപയോഗിക്കുവാനും നമ്മെ പ്രാപ്തരാക്കുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ചില വാക്കുകളുടെ അമ്മാനമാടലല്ല പ്രാർത്ഥന, മറിച്ച് ഓരോരുത്തരുടെ ഉള്ളിൽ സർവശക്തൻ തന്നിരിക്കുന്ന ഒരു കപ്പാസിറ്റി, എബിലിറ്റി, അത് കൊണ്ടുവരുവാനും അത് മനസ്സിലാക്കുവാനുമുള്ള യോഗ്യതയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മുടെ കുടുംബത്തിൽ നമുക്ക് പ്രാർത്ഥനയാകുന്ന ഭിത്തികൾ ഉണ്ടാകണം, വചന വായനയാകുന്ന ഭിത്തി ഉണ്ടാകണം. ദൈവത്തിന്റെ വചനം വായിക്കണം. ഒരു ഭക്തൻ ഇങ്ങനെയാണ് പറയുന്നത്, എനിക്ക് എന്തെങ്കിലും ദൈവത്തോട് പറയാനുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കും, ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കേൾക്കാനുണ്ടെങ്കിൽ ഞാൻ ദൈവത്തിന്റെ വചനം വായിക്കും, എനിക്ക് ദൈവത്തോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കും, ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കേൾക്കാനുണ്ടെങ്കിൽ ഞാൻ ദൈവത്തിന്റെ വചനം വായിക്കും. ബൈബിൾ ദൈവത്തിന്റെ വാക്കുകളും ദൈവത്തിന്റെ നിർദ്ദേശങ്ങളും കേൾക്കുന്നുള്ള ഒരു വലിയ ദിവ്യമായ നിധിയാണ് ബൈബിളിൽ ഉള്ളത്. അത് കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുമ്പോൾ, അത് കൃത്യമായിട്ട് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബങ്ങളിൽ യഥാർത്ഥത്തിലുള്ള ആത്മീയ നന്മരം ഉണ്ടാകും. മൂന്നാമതായിട്ട് നമുക്കറിയാം, ഒരു വീടുണ്ടാക്കണമെങ്കിൽ അതിന് റൂഫ് വേണം. നമ്മുടെ കുടുംബത്തിന്റെ റൂഫ് എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ റൂഫാണ്. സ്നേഹം കൊണ്ട് വേണം കുടുംബത്തിന്റെ മേൽക്കൂര തയ്യാറാക്കാൻ. സ്നേഹത്തെ കുറിച്ച് പറയുന്ന ഒരു വാചകം ഇങ്ങനെയാണ്, സ്നേഹം അത് എല്ലാറ്റിനെയും യോജിപ്പിക്കുന്നതാണ്. ഇന്ത്യയില് സൂപ്പർ ഫിക്സ് എന്ന് പറയുന്ന പശയുടെ പരസ്യം കാണിക്കുന്ന ഒരു ടിവിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് അഡ്വർടൈസ്മെന്റിൽ വരും. ആ സൂപ്പർ ഫിക്സിന്റെ പരസ്യം കാണിക്കുന്നത് നിങ്ങളും ഒരു പക്ഷെ കണ്ടു കാണും. ഒരു ബ്രാഹ്മൺ, അയാള് ഒരു വലിയൊരാള് കുറച്ചു നേരമായിട്ട് ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുക, അയാൾക്കൊന്നും കിട്ടുന്നില്ല. അപ്പോഴാണ് പൂണൂര് ധരിച്ച ഒരു ബ്രാഹ്മൺ വന്നിട്ട് ഈ സൂപ്പർ ഫിക്സിന്റെ മൂന്ന് നാല് തുള്ളി ഒരു കമ്പിൽ ഇങ്ങനെ വെച്ചിട്ട് വെള്ളത്തിലോട്ട് കാണിച്ചു. അപ്പോൾ അവിടെ മീൻ വന്ന് കൊത്തുകയും ആ മീൻ ആ കമ്പിൽ കുരുങ്ങുകയും ചെയ്തു. ഞാൻ ആ പരസ്യത്തെ കുറിച്ച് പറയാനല്ല, പക്ഷേ സൂപ്പർ ഫിക്സിൽ എഴുതിയിരിക്കുന്ന ഒരു വാചകം ശ്രദ്ധേയമാണ്. വലിയ ഗം, ആ ഒട്ടിപ്പിടിക്കുന്ന ഗം, അതിൽ എഴുതിയിരിക്കുന്നത് ജോയിൻസ് എവറിത്തിങ് എക്സെപ്റ്റ് ബ്രോക്കൺ ഹാർട്ട്സ്. ജോയിൻസ് എവറിത്തിങ് എക്സെപ്റ്റ് ബ്രോക്കൺ ഹാർട്ട്സ്. ഇതെല്ലാറ്റിനെയും യോജിപ്പിക്കും നുറുങ്ങിയ ഹൃദയമൊഴിച്ച്. നുറുങ്ങിയ ഹൃദയം യോജിപ്പിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹമാണ്. ആ ദൈവത്തിന്റെ അൺകണ്ടീഷണൽ ലവ്, അതാണ് നമ്മുടെ കുടുംബത്തിന്റെ മേൽക്കൂര. പ്രിയപ്പെട്ടവരെ, കോവിഡ് നമുക്ക് തരുന്ന കേഴ്സ് എന്ന, ശാപമെന്ന് നാം കരുതിയ കോവിഡ് നമുക്ക് തന്ന രണ്ടാമത്തെ അനുഗ്രഹം, നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ വിശുദ്ധിയിലേക്ക് നാം വന്നു എന്നുള്ളതാണ്. കം ബാക്ക് ടു ദ ഫാമിലി, കുടുംബത്തിലേക്ക് മടങ്ങുക, ദൈവത്തിങ്കിലേക്ക് മടങ്ങുക. ഈ രണ്ട് ചിന്തകൾ നമുക്ക് ഏറെ അനുഗ്രഹമായി മാറട്ടെ. മൂന്നാമതായി നമുക്കറിയാം, സാധാരണ പറയുന്നൊരു വാക്കാണ് സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ, ചെറുതാണ് മനോഹരമായിട്ടുള്ളത്. അരുന്ധതി റോയിയുടെ പുസ്തകത്തിന്റെ പേര് തന്നെ, ബുക്കർ സമ്മാനം ലഭിച്ച പുസ്തകത്തിന്റെ പേര് തന്നെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്നാണ്. ചെറിയ കാര്യങ്ങളുടെ തമ്പുര. നമുക്കറിയാം, നമുക്ക് ഒരു മിനിമലിസം ശീലിക്കുവാൻ നമുക്കിടയാക്കിയത് ഈ കോവിഡ് 19 ആണ്. അമേരിക്കയിലൊക്കെ എങ്ങനെ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. നാട്ടിൽ എ മിനിമം ലൈഫ്, ഒരു മിനിമലിസം. പല ഇസങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, കമ്മ്യൂണിസം ഉണ്ട്, സോഷ്യലിസം ഉണ്ട്, അങ്ങനെ പല ഇസങ്ങളെ കുറിച്ച് കേട്ടിട്ടുള്ളപ്പോൾ കോവിഡ് നമുക്ക് തന്നൊരു ഇസമാണ് മിനിമലിസം. നീഡ്, നെസസിറ്റി ആൻഡ് ലക്ഷറി, ഇത് മൂന്നുമാണല്ലോ ആവശ്യങ്ങളെ കുറിച്ച് പറയുന്ന മൂന്ന് വാക്കുകൾ. നീഡ്, നെസസിറ്റി ആൻഡ് ലക്ഷറി. ലക്ഷറി മാറിയിട്ട് നീഡും നെസസിറ്റിയും ഫുൾഫിൽ ചെയ്യുന്ന ഒരവസരം ഈ കോവിഡിൽ ഉണ്ടായി. നമ്മൾ ചിന്തിച്ചാൽ അത് നമുക്ക് മനസ്സിലാകും. നമുക്കിത്രയും മതി, ഇങ്ങനെയൊക്കെയും ജീവിക്കാനാകും. നാട്ടിലെ പെരുന്നാളുകളൊക്കെ നോക്കുമ്പോ ഇങ്ങനെയും പെരുന്നാൾ നടത്താനാകും. അമിതമായ വ്യയമില്ലാതെ, അമിതമായ പണം ചെലവാക്കാതെ ആത്മീയതയെ രൂപപ്പെടുത്താനാകും എന്ന് ഈ കോവിഡ് നമ്മെ പഠിപ്പിച്ചു. മഹാത്മാഗാന്ധി പറയുന്ന പോലെ There is enough for everyone's need, not for everyone's greed. ഈ ലോകത്തിൽ എല്ലാവരുടെയും ആവശ്യങ്ങൾക്കുള്ളതുണ്ട്, എല്ലാവരുടെയും അത്യാഗ്രഹത്തിന് ഉള്ളതില്ല. നാട്ടിൽ രാവിലെയൊക്കെ നമ്മുടെ ക്ഷേത്രങ്ങളിൽ കേൾക്കുന്ന ഒരു പ്രഭാത സ്തുതിപ്പാണ്, പത്തു കിട്ടുകിൽ നൂറ് മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും ആയിരം പണം കയ്യിലുണ്ടായാൽ അയുധമാകിൽ ആശ്ചര്യമെന്നതും. പത്ത് കിട്ടുമ്പോൾ എനിക്ക് നൂറ്, നൂറ് കിട്ടുമ്പോൾ ആയിരം, ആയിരം കിട്ടുമ്പോൾ ഇതിലധികം കിട്ടിയാലും കൊള്ളാം എന്നത്. പക്ഷേ കഴിഞ്ഞ കുറെ കാലമായി നമുക്ക് മനസ്സിലായി അത്യാവശ്യം ജീവിത സംഭരണത്തിനുള്ളത് മാത്രം മതി. രാജ്യങ്ങൾ തമ്മിലുള്ള വിമാനബന്ധങ്ങൾ, വിമാനയാത്രാ ബന്ധങ്ങൾ ചുരുങ്ങി, മനുഷ്യർ യാത്രകൾ മുടങ്ങി, എങ്കിലും മനുഷ്യൻ അതിജീവിച്ചു, മനുഷ്യൻ അതിനെ സർവൈവ് ചെയ്തു. യാത്ര ചെയ്യാതെയും മനുഷ്യന് ജീവിക്കാനാകും. മിനിമം ലൈഫിൽ മനുഷ്യന്റെ ജീവിതത്തെ രൂപപ്പെടുത്താനാകും. പ്രിയപ്പെട്ടവരെ, ഈ നീഡ്, നെസസിറ്റി, ലക്ഷറി, ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ കൂടുതൽ മനസ്സിലാക്കുവാൻ കോവിഡ് നമ്മെ സഹായിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നാലാമത്തെ ഒരു ആശയം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നാലാമതായിട്ട് നമ്മൾ കാണുന്നത് ഈ പ്രപഞ്ചം അതിന്റെ സേറിലേക്ക്, അതിന്റെ ഇക്വിലിബ്രിയം തിരിച്ചു പിടിച്ചു. നാട്ടിൽ കേട്ട വാർത്തയാണ്, ലുധിയാനയിൽ നിന്നാൽ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഹിമാലയത്തിന്റെ കൊടുമുടിയായ എവറസ്റ്റ് കാണാമെന്ന് പോലും. പ്രകൃതിയിലുണ്ടായ എല്ലാ നാശങ്ങളുടെയും കാരണം പ്രകൃതിയെ മനുഷ്യൻ ചൂഷണം ചെയ്തത, എക്സ്പ്ലോയിറ്റ് ചെയ്തത, അവരവന്റെ ജീവിതത്തിന് വേണ്ടുന്നതിനേക്കാൾ കൂടുതൽ മനുഷ്യൻ ഈ പ്രകൃതിയെ എക്സ്പ്ലോയിറ്റ് ചെയ്തു. ഫോസിൽ ഗ്യാസസ് അതിന്റെ അളവ് കുറഞ്ഞു, പ്രകൃതി അതിന്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുത്തി. പൊല്യൂഷൻ, എയർ, വാട്ടർ, എർത്ത്, എല്ലാ തരത്തിലുമുള്ള പൊല്യൂഷൻ ഈ പ്രകൃതിയിലുണ്ടായി. മനുഷ്യൻ എത്രയോ കരാറുകളിൽ ഏർപ്പെട്ടു, ലോകരാജ്യങ്ങളിൽ എത്ര ട്രീറ്റീസിൽ ഒപ്പുവെച്ചു, പരസ്പരം പഴിചാരി. കാർബൺ എമിഷൻ നടത്തുന്നത് ഇന്ത്യയാണെന്ന് അമേരിക്കയും, അമേരിക്കയാണെന്ന് ഇന്ത്യയും, അതല്ല ചൈനയാണെന്ന് രണ്ടു കൂട്ടരും, ഫ്രാൻസാണെന്ന് മറ്റുള്ളവരും ഒക്കെ പറയുന്ന പരസ്പരം പഴിചാരുന്ന ഒരവസ്ഥയുണ്ടായില്ലേ? പക്ഷേ കോവിഡ് 19 വന്നപ്പോഴാണ് ഒരു ഇക്വിലിബ്രിയം, സമതുലനാവസ്ഥ പ്രകൃതിയിൽ സൃഷ്ടിക്കപ്പെട്ടത്. പ്രകൃതി അതിന്റെ വിശുദ്ധി തിരിച്ചു പിടിച്ചു, അതിന്റെ നാച്ചുറാലിറ്റി പ്രകൃതി തിരിച്ചു പിടിച്ചു. പക്ഷേ മനുഷ്യൻ അവന്റെ നാച്ചുറാലിറ്റി തിരിച്ചു പിടിച്ചിട്ടുണ്ടോ? സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നത് പോലെ, മാനത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ അവൻ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനാണ്. മനുഷ്യൻ എന്നാൽ മനനം ചെയ്യുന്നവൻ എന്നാണ്, ഡിസേൺ ചെയ്യുന്നവൻ. ലോകത്തിന്റെ പോക്കുകൾ നീക്കുകൾ, ലോകത്തിന്റെ വ്യതിയാനങ്ങൾ മനസ്സിലാക്കി ക്രമീകരിക്കുന്നവനാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് മനനം ചെയ്യുന്നവനാണ് മനുഷ്യൻ. മാൻ ഇസ് എ ഡിസേണിംഗ് ആനിമൽ എന്നാണല്ലോ പറയുന്നത്. ദ കപ്പാസിറ്റി ടു ഡിസേൺ വട്ട് ഈസ് ഗുഡ് ആൻഡ് വട്ട് ഈസ് ഈവിൾ, വട്ട് ഈസ് ഗുഡ് ആൻഡ് വട്ട് ഈസ് ബാഡ്, ഇത് ഡിസേൺ ചെയ്യാൻ കഴിവുള്ളവരാണ് മനുഷ്യൻ. ഈ പ്രകൃതി അതിന്റെ സേറിനിറ്റി, അതിന്റെ ഐക്വിലിബ്രിയം, അതിന്റെ വിശുദ്ധി തിരിച്ചു പിടിച്ചു. ഇത് തിരിച്ചു പിടിച്ചില്ലായിരുന്നെങ്കിൽ മനുഷ്യ ജീവിതം അപകടത്തിലായേനെ. ഇനിയും നമ്മുടെ ജീവിതം രൂപപ്പെടേണ്ടുന്നത് ഈ കോവിഡ് എത്രത്തോളം ഒരു നന്മ നമുക്ക് തന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. സാധാരണ പറയാറുണ്ട്, പള്ളിക്കകത്ത് എന്താണ് സംഭവിച്ചത് എന്നറിയുന്നത് പള്ളിക്ക് പുറത്ത് എങ്ങനെ പെരുമാറുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. പള്ളിക്കകത്ത് ഒരു വ്യക്തിയിൽ എന്തു മാറ്റമുണ്ടായി എന്നറിയുന്നത് പള്ളിക്ക് വെളിയിൽ ആ വ്യക്തി എങ്ങനെ പെരുമാറുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, ഏഞ്ചൽസ് അറ്റ് ദ ചർച്ച് ബട്ട് ഡെവിൾസ് അറ്റ് ഔട്ട്സൈഡ്. അങ്ങനെയാണോ നമ്മുടെ ജീവിതം? പ്രിയ സഹോദരങ്ങളെയും എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. നമ്മുടെ ദൈവം ശാപത്തെ അനുഗ്രഹമാക്കി തീർത്തു. നഹമയ ചാപ്റ്റർ 13:1-2 അതിന്റെ രണ്ടാം വാക്യത്തിന്റെ ലാസ്റ്റ് പാർട്ടാണ്, ബി പാർട്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ദൈവം ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റി. നാല് കാര്യങ്ങളാണ് നാം ചിന്തിച്ചത്. ഒന്ന്, നമ്മുടെ വ്യക്തി ജീവിതം ദൈവത്തിന്റെ മന്ദിരമാണ് എന്ന അവബോധം ഈ കോവിഡ് നമുക്ക് തന്നു, കൊറോണ വൈറസ് നമുക്ക് തന്നു. ഇത് സൂക്ഷിക്കണം. നമ്മളൊക്കെ മാസ്ക് ഇട്ടായിരുന്നു. നമ്മുടെ ജീവിതം ദൈവത്തിന്റെ ദാനമാണ്. നാട്ടിൽ ലോക്ക്ഡൗൺ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. അമേരിക്കയുടെ കാര്യം എനിക്കറിയില്ല. ആ സ്ട്രിക്റ്റായ ലോക്ക്ഡൌൺ സമയത്ത് അത്യാവശ്യം യാത്ര നടത്തണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. പോലീസ് ടിക്കറ്റുകൾ ഉണ്ട്. പോലീസ് ഒരേ ഓരോ സ്ഥലത്ത് നിന്ന് ആളുകളെ പരിശോധിക്കും. നമ്മൾ യാത്ര ചെയ്യണമെങ്കിൽ വളരെ അനിവാര്യമായ ഒബ്ലിഗേറ്ററി ആയിട്ടുള്ള ഒന്നാണ് ഒരു അഫിഡവിറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. ആ അഫിഡവിറ്റ് നോക്കിയിട്ടാണ് പോലീസ് നമ്മളെ മുൻപോട്ട് കടത്തിവിടണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത്. ആ അഫിഡവിറ്റിൽ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകണം. ഒന്ന്, ഞാൻ ആരാണ്? ഈ യാത്ര ചെയ്യുന്ന വ്യക്തി ആരാണ്? രണ്ട്, ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്? വട്ട് ഇസ് മൈ ഡെസ്റ്റിനേഷൻ? മൂന്ന്, എന്റെ യാത്രയുടെ ഉദ്ദേശം എന്താണ്? ഇത് മൂന്നുമില്ല എങ്കിൽ യാത്ര സുഗമമാകെ പോലീസ് യാത്ര ചെയ്യുവാൻ അനുവദിക്കില്ല. എത്ര വലിയ ആളാണെങ്കിലും ഈ അഫിഡവിറ്റ് കയ്യിൽ എപ്പോഴും ഉണ്ടാകണം. അത്യാവശ്യ യാത്രകളൊക്കെ നടത്തിയത് ഓർത്തു പോകുകയാണ്. ഒരു വലിയ ഭഗീരഥ പ്രയത്നമായിരുന്നു. നമ്മളിങ്ങനെ എഴുതും, ഇന്ന വീട്ടിൽ ഇന്ന ആളെന്ന ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോകുകയാണ്. എന്റെ യാത്രയുടെ ഉദ്ദേശം ഇതാണ്. ഞാൻ ഇത്ര സമയത്തിന്റെ ഉള്ളിൽ തിരിച്ചുവരും. ഇതിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ പോലീസ് നമ്മെ പിടിക്കും, നമ്മളെ കയറ്റിവിടില്ല. അഥവാ ഒരു പ്രാവശ്യം കയറ്റിവിട്ടാലും പിറ്റേ പ്രാവശ്യം അവർ നമ്മളെ തടഞ്ഞു നിർത്തും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഈ മൂന്ന് തലങ്ങൾ നമ്മൾക്കുണ്ടാകണം. ഞാൻ ആരാണ്? ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്? എന്റെ യാത്രയുടെ ഉദ്ദേശം എന്താണ്? കോവിഡ് നമുക്ക് തന്ന ഒന്നാമത്തെ നന്മ, സ്വയം ഞാൻ ആരാണെന്നും അത് തിരിച്ചറിയുവാനുള്ള നന്മ നമുക്ക് തന്നു. രണ്ടാമതായി, ഫാമിലി ഓറിയന്റേഷൻ. കുടുംബമില്ലാതെ ജീവിക്കാനാകില്ല. കുടുംബം ദൈവസ്ഥാപിതമാണ്. ദൈവകൃപ അവിടെയുണ്ട്. ഇതിലേക്ക് നമ്മൾ വന്നു. മൂന്നാമതായി, എ മിനിമലിസം ഇൻ ലൈഫ്. ജീവിതത്തെ കുറച്ചുകൂടെ ഇങ്ങനെയും ജീവിക്കാം എന്ന് നമുക്ക് കാട്ടി തന്നു. തമാശയായിട്ട് പറയും, ഇനി തോരൻ വെക്കാൻ നാട്ടിൽ ഒന്നും ബാക്കിയില്ല എന്നതായിരുന്നു ലോക്ക്ഡൌണിന്റെ കാലത്തുണ്ടായിരുന്നത്. വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന പോച്ച പോലും അത് തോരൻ വെച്ച് കഴിച്ച ഒരു രീതിയായിരുന്നു കേരളത്തിലൊക്കെ ഉണ്ടായിരുന്നത്. മിനിമലിസം, ഇങ്ങനെയും നമുക്ക് ജീവിക്കാം, ഇങ്ങനെയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന ഒരു ജീവിതം. നാലാമതായി, എ നേച്ചർ ഓറിയന്റേഷൻ. ഈ പ്രകൃതി അതിന്റെ സമതുലനാവസ്ഥ തിരിച്ചുപിടിച്ച അവസരമായിരുന്നു കോവിഡ്. ഇനി നിങ്ങൾ പറ, അത് ശാപമായിരുന്നുവോ? ശരിയാണ്, ഒട്ടേറെ പ്രതിസന്ധികൾ ഉണ്ടായി. ജോബിന്റെ കാര്യത്തിൽ, ജോലിയുടെ കാര്യത്തിൽ ചില പ്രതിസന്ധികൾ ഉണ്ടായി. ഇൻകം അത് പ്രയാസമുണ്ടായി. എങ്കിലും നമ്മളൊരു ടോട്ടാലിറ്റിയിൽ നോക്കുമ്പോൾ, ഒരു ആകമാന വിശകലനം ചെയ്യുമ്പോൾ, ചില അനുഗ്രഹങ്ങളാണ് ശാപത്തേക്കാൾ കൂടുതലായി നമുക്കുണ്ടായിരുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടുന്നത് നാം എങ്ങനെ നമ്മുടെ ജീവിതത്തെ കണ്ടിന്യൂ ചെയ്യും എന്നതിന്റെ അടിസ്ഥാനമാണ്. എങ്ങനെ നമ്മുടെ ജീവിതത്തെ കണ്ടിന്യൂ ചെയ്യും? ഈ കോവിഡ് നമുക്കൊരു പാഠമായി നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുവാനുള്ള നന്മയായി നമുക്ക് മാറ്റണം. അതിനാണ് ദൈവത്തിന്റെ കരുണ നമുക്ക് വേണ്ടുന്നത്. യോന ദൈവത്തെ പരിചയപ്പെടുത്തുന്നത് കൃപയും ദീർഘക്ഷമയും ഉള്ള ഒരു ദൈവം. ആ ദൈവമാണ് യോനായുടെ പുസ്തകത്തിലൂടെ നമുക്ക് കാട്ടിത്തരുന്ന വലിയ ദൈവന്റെ കരുണയുടെ നന്മയുടെ അവസ്ഥ കാട്ടിത്തരുന്നത്. യോനായോട് ചോദിക്കുന്നുണ്ട്, യോന നീ നട്ടിട്ടില്ലാത്ത, നീ ഇഷ്ടപ്പെട്ടിട്ടില്ലാത്ത ഒരാവണക്കിനെ കുറിച്ച് നീ ഇത്രത്തോളം വേദനപ്പെടുന്നുവെങ്കിൽ കൈയും മെയ്യും അറിയാത്ത, പരസ്പരം തിരിച്ചറിയുവാനാകാത്ത 144,000 ആളുകളെ കുറിച്ച് ഞാൻ എത്രത്തോളം, എന്നാൽ വലങ്കയും ഇടം കൈയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 120,000 ചെല്ലുവാനും മനുഷ്യരും മൃഗങ്ങളോടും എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ എന്ന് ചോദിക്കുന്ന ദൈവത്തിന്റെ കരുണ. പ്രിയപ്പെട്ടവരെ, ആ കരുണ നമ്മയൊക്കെ ഭരിക്കട്ടെ. നമുക്ക് കൂടുതൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങൾക്ക് തരണം. നിന്റെ കരുണ ഞങ്ങളെ മറച്ച് നിന്റെ കൃപ ഞങ്ങൾക്ക് നീ തരണം. നിന്റെ കരുണയാണ് മനസ്സലിവാണ് നമ്മെ പ്രയാസത്തിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും മറയ്ക്കുന്നത്. ആ മറയ്ക്കുമ്പോൾ ദൈവം തരുന്ന അനുഗ്രഹമാണ് ദൈവത്തിന്റെ കൃപ. അതുകൊണ്ട് ബി ഒപ്റ്റിമിസ്റ്റിക്. നമുക്ക് പെസിമിസ്റ്റ് ആകണ്ട, നമുക്ക് നിരാശ വേണ്ട, നമുക്ക് ഒപ്റ്റിമിസ്റ്റിക് ആകാം. നമ്മുടെ ദൈവം ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റി, ആ അനുഗ്രഹമാക്കി മാറ്റുന്ന ദൈവത്തിന്റെ കരുണയിൽ ഈ പരിശുദ്ധമായ 3 നോമ്പിൽ പൂർണമായി ആശ്രയിച്ചുകൊണ്ട് ദൈവകൃപയ്ക്ക് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കാം. യോന ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് തെറ്റിപ്പോയപ്പോഴും ദൈവം ആ പദ്ധതിയിലേക്ക് യോനയെ കൊണ്ടുവരികയാണ്. ഇതാണ് ദൈവത്തിന്റെ പരിപാലനം, ദൈവത്തിന്റെ കരുണ. ആ കരുണ ശക്തമായി നമ്മളിലൂടെ അനുഗ്രഹിക്കപ്പെടുവാൻ, നമുക്കേയും അനുഗ്രഹിക്കപ്പെടുവാൻ എല്ലാ നന്മകളും ദൈവം തരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്ന് ദൂരത്തിരുന്ന് ശബ്ദത്താലെങ്കിലും പ്രാർത്ഥനയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, നിങ്ങളോടൊപ്പം മഹത്വപ്പെടുത്തുവാൻ ഒരവസരം തന്ന വന്ദനായ രാജേഷ് അച്ഛനോടും, ഏറെ ശ്രദ്ധയോടെ കേട്ടിരുന്ന നിങ്ങളേവരോടുമുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. എനിക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായത് അച്ഛനെന്ന് വാട്സപ്പ് തന്നപ്പോൾ ടുമോറോ എന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ രാത്രി 10 മണിക്കാണ് എന്നതായിരുന്നു. ഞാനിപ്പോൾ മുളന്തുരുത്തി മാർത്തോമൻ പള്ളിയിൽ കൺവെൻഷൻ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് യാത്ര ചെയ്യുന്ന സമയമാണ്. ബിനോയച്ചൻ വിളിച്ചപ്പോഴാണ് ഇന്നായിരുന്നല്ലോ എന്നത് ഓർത്തത്. പക്ഷേ ദൈവത്തിന്റെ കരുണയാൽ നാളെ പ്രസംഗിക്കേണ്ട കാര്യങ്ങളെ ഒന്ന് രൂപപ്പെടുത്തി മനസ്സിൽ വെച്ചതുകൊണ്ട് പെട്ടെന്ന് കാറിനുള്ളിലിരുന്ന് തിരുവനന്തപുരം അവസരം തന്നു. സ്വശാന്തമായി കേട്ടിരുന്ന നിങ്ങൾ ഏവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് അവർ ലോഡ് ചേഞ്ച് ഓർ ട്രാൻസ്ഫോം ദ കേഴ്സ് ഇൻ ടു എ ബ്ലെസ്സിംഗ് എന്ന് നമുക്കും പറയുവാൻ ഇടയാകട്ടെ. ദൈവം എല്ലാ കൃപകളും ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിരമിക്കുന്നു. ദൈവം നന്ദി അനുഗ്രഹിക്കട്ടെ.
ബഹുമാനപ്പെട്ട ജോജി കെ ജോയി അച്ഛൻ, ശാപത്തെ അനുഗ്രഹമാക്കിയ യഹോവയുടെ പ്രധാനപ്പെട്ട സംഭവങ്ങളെ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മുമ്പിൽ 4 പ്രധാനപ്പെട്ട വിഷയങ്ങളിലൂടെ അവതരിപ്പിച്ചു. ഒരു കൺവെൻഷൻ യോഗം കഴിഞ്ഞ് ഭവനത്തിലേക്ക് മടങ്ങുന്ന സമയമാണെങ്കിൽ പോലും അർത്ഥവും ആവേശവും ഒരുപോലെ സമന്വയിപ്പിച്ച പ്രിയപ്പെട്ട അച്ഛൻ ഈ വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ, ഈ വിഷയം ചെറുതായിട്ടോ വലുതായിട്ടോ ഒക്കെ നമ്മൾ പലപ്പോഴും കേട്ടുവെങ്കിലും നമ്മുടെ ജീവിതവുമായിട്ട് വളരെ ബന്ധിപ്പിച്ച് സംസാരിക്കുവാൻ കുടുംബ പശ്ചാത്തലത്തിലും പ്രകൃതിയുമായിട്ടുള്ള പശ്ചാത്തലത്തിലും ദൈവബന്ധത്തിലും ആവശ്യകതകളുടെ പശ്ചാത്തലത്തിലുമൊക്കെ ഉദാഹരണ സഹിതം അതിങ്ങനെ തീർന്നു പോകരുതേ എന്നുള്ള അർത്ഥത്തിൽ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കാര്യം മാത്രം കൂട്ടി യോജിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കട്ടെ. പ്രിയപ്പെട്ട അച്ഛന്റെ പ്രസംഗത്തിനോട് പ്രത്യേകിച്ചൊന്നും യോജിപ്പിക്കുവാനില്ല എങ്കിലും ഈ പറഞ്ഞ വിഷയങ്ങളെ നമ്മളെല്ലാം കേട്ടു എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. കേട്ട് മറ്റ് പ്രസംഗങ്ങളോട് താരതമ്യം ചെയ്ത് നമ്മൾ അതിനൊരു മാർക്കും ഇടും. പക്ഷെ അച്ഛൻ ആവശ്യപ്പെടുന്നതും ദൈവം ആഗ്രഹിക്കുന്നതും അങ്ങനെയല്ല. എ മൈൻഡ് സെറ്റ് ടു അക്സെപ്റ്റ് ഫോർ ആൻ ആറ്റിറ്റ്യൂഡ് ആൻഡ് ചേഞ്ച്, ഇതിനെ അംഗീകരിക്കാനുള്ള ഒരു മനോഭാവം കൂടി നമുക്കുണ്ടാകുന്നെങ്കിൽ അവിടെയാണ് ഈ സന്ദേശത്തിന്റെ മഹത്വം നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാകുന്നത്. അതിനുവേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ മനോഭാവത്തിൽ ചിന്തകളിൽ മാറ്റം വരണം. കാരണം നമ്മുടേതായ ഒരു ജീവിത ക്രമത്തിലൂടെ ജീവിതശൈലിയിലൂടെ ദൈവത്തെ തൃപ്തിപ്പെടുത്തി നോമ്പിലൂടെയും പ്രാർത്ഥനയിലൂടെ ഒക്കെ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിലൊക്കെ ദൈവത്തെ ചെന്നൊന്ന് കണ്ട് അവരവരുടെ വ്യക്തിജീവിതത്തിൽ അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ദൈവത്തോട് ബന്ധപ്പെടുന്ന ഒരു ജീവിതത്തിലേക്ക് നമ്മൾ മാറണം. അതിന് എന്തൊക്കെ ലോകത്തിൽ ദൈവം തമ്പുരാൻ നൽകി, അങ്ങനെ കൊറോണ എന്ന ശാപത്തെ ദൈവം അനുഗ്രഹമാക്കി മാറ്റുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ അനുതാപം നിനവയിലെ അനുതാപമാണ്. ഏറ്റവും വലിയ പശ്ചാത്താപവും യോനയുടെയും അതോടൊപ്പം ആ ജനത്തിന്റെയുമാണെന്നും ലോകം എപ്പോഴും വിസ്തരിക്കുകയാണ്. നമ്മുടെ കാലഘട്ടത്തിലും ഈ സന്ദേശം മൂലം അനുതപിക്കുവാൻ, മാനസാന്തരപ്പെടുവാൻ ഒരവസരം ഉണ്ടാക്കുവാൻ പ്രിയപ്പെട്ട അച്ഛനിലൂടെ ദൈവം തമ്പുരാൻ ഇടയാക്കി ശ്രേഷ്ഠ വൈദികനായി വചന ശുശ്രൂഷയുടെ കാര്യങ്ങളിൽ സഭയ്ക്കും സഭയ്ക്ക് പുറത്തും അനേകർക്ക് പ്രയോജനപ്പെടുന്ന ഈ പ്രിയപ്പെട്ട അച്ഛനെ നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ ഈ പുതുവർഷത്തിന്റെ നാളുകളിൽ ലഭിച്ചതിൽ, നോമ്പുകാലത്തിന്റെ നാളുകൾ ലഭിച്ചതിൽ അച്ഛനോടുള്ള പ്രത്യേകമായ സന്തോഷം അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
നമ്മൾ പ്രത്യേകമായിട്ടുള്ള മധ്യസ്ഥപ്രാർത്ഥനകളുടെ അവസരം മധ്യസ്ഥപ്രാർത്ഥനയ്ക്ക് പേര് നൽകിയിട്ടുള്ളവരെ വായിക്കുന്നത് അലക്സ് എന്ന് പറയുന്ന ഒരു അപ്പച്ചനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ശാരീരികമായ പ്രയാസം അനുഭവിക്കുന്നു, കൃത്യമായിട്ട് നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുലർത്തെ ഏലിയാമ ജോർജ്, സുജി, കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രത്യേകം പ്രാർത്ഥന ഓർത്തായിരുന്നു. നമ്മള് ആൻസി എന്ന് പറയുന്നൊരു മകള് വളരെ സുഖം പ്രാപിച്ചു, നന്ദി പ്രത്യേകം. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് വളരെ വേദനയോട് ഓർപ്പിക്കാനുള്ളത് നമ്മുടെ അരിസോണ ഇടവകയിൽ ഒരു പോളി എന്ന് പറയുന്ന ഒരു ഒരു ചെറുപ്പക്കാരൻ ദൈവസന്നിധിയിലേക്ക് യാത്രയായി. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയും ഇതുപോലെ വെള്ളത്തിൽ വീണ് മരണപ്പെടുകയുണ്ടായി. ഇപ്പോഴൊരു 14 വയസ്സുള്ള മകൻ മാത്രമാണ് അവശേഷിക്കുന്നത്. വളരെ ദുഃഖം നിറഞ്ഞ ഒരു സാഹചര്യമാണ്. ജീവിതത്തിൽ വല്ല പ്രതികൂലമായിട്ട് സംഭവിക്കുമ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു ചോദിക്കാനുള്ള അവകാശം നമുക്കില്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക, പ്രത്യേകിച്ച് പ്രിയ മകനെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുക. മാതാപിതാക്കൾ നഷ്ടപ്പെടുന്ന ഒരു മകന്റെ അവസ്ഥ ഒരുപക്ഷെ ഈ ശബ്ദപരിധിയിൽ അധികമാരും അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ചെറുപ്പത്തിലെ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് കണ്ണുനീരൊഴിച്ച് പ്രാർത്ഥിക്കാം ആ മകന് ദൈവം അപ്പനും അമ്മയുമായിരുന്ന വഴി നടത്താനായിട്ട്. പിന്നെ നമ്മൾ സ്ഥിരം പ്രാർത്ഥനയിൽ ഓർക്കുന്ന ആളുകളെയൊക്കെ ദൈവസന്നിധിയിൽ ഓർക്കാം. സമയത്തിന്റെ കൂടുതലൂടെ ഞാൻ പ്രത്യേകിച്ച് മറ്റു പേരുകളൊന്നും തന്നെ വായിക്കുന്നില്ല, നമുക്കറിയാമല്ലോ. നമുക്ക് എല്ലാവരെയും ദൈവം മുമ്പാകെ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ ദൈവമേ, അനുഗ്രഹീതമായ ഈ പ്രഭാതം വീണ്ടും പരിശുദ്ധമായ 3 ദിവസത്തെ നോമ്പിൽ അനുതാപത്തോട് അങ്ങയോട് ചേർന്ന് വസിക്കാൻ ഞങ്ങൾക്കിടയാക്കിയ കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. അതോടൊപ്പം ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തെയും നമ്മുടെ ചിന്തകളെയൊക്കെ കൂടുതൽ നന്മയിൽ പരുവപ്പെടുത്താൻ ശ്രേഷ്ഠമായ ഒരു ദൂത് അവിടുത്തെ അഭിഷേകത്തിൽ കൂടി ഞങ്ങൾക്ക് ഒരുക്കി തരികയും ചെയ്തു. അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. അങ്ങയുടെ ആവശ്യങ്ങൾ സ്ഥിരം ആവശ്യപ്പെട്ട് ആവശ്യങ്ങൾ മാത്രം വാങ്ങിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന വ്യക്തികൾ എന്നതിനേക്കാളൊക്കെ ഉപരിയായി അനുതാപത്തോട് ഭക്തിയോട് അങ്ങയെ ആരാധിച്ച് ജീവിപ്പാൻ, അങ്ങയുടെ ശബ്ദം കേട്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ ഒരുക്കമുള്ള വിളി കേട്ട അനുസരണമുള്ള മക്കളായി ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം, ഞങ്ങൾ ഉള്ളിൽ അവിടുന്ന് വസിക്കണമേ, ഞങ്ങളുടെ ഭവനങ്ങൾ അവിടുന്ന് പാർക്കണമേ. പ്രത്യേകിച്ച് രോഗത്തിൽ കൂടി കടന്നു പോകുന്ന അനേക മക്കളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച്, ഞങ്ങളുടെ ഉള്ളിൽ അനേക ആളുകളുടെ പേരുകൾ ഉണ്ട്. ദൈവമേ, രോഗം തീവ്രമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും അവരെയൊക്കെ അവിടുന്ന് വഴിതെളിയിക്കുകയും നടത്തുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങയുടെ സ്നേഹത്തിനും കരുണയ്ക്കും നന്ദിയോടെ സ്തുതിക്കുന്നു. കൂടുതൽ കൂടുതൽ അങ്ങയുടെ സ്പർശനം അനുഭവിപ്പാൻ തക്കവണ്ണം നിന്റെ മക്കളെയൊക്കെ ഇവിടെയാക്കി തീർക്കണമേ. രോഗം നൽകുന്ന ഭീകരതയെക്കാളിലും രോഗമുളവാക്കുന്ന വേദനയെക്കാളും അപ്പുറം തമ്പുരാന്റെ സാന്നിധ്യവും തമ്പുരാന്റെ സ്പർശനവും അതൊരു ഭാഗ്യകരമായി തിരിച്ചറിയുവാനും
അത് രോഗത്തെ മറന്ന് ദൈവത്തെ സ്നേഹിക്കുന്ന സാധ്യതയായി രൂപപ്പെടുവാനും നിന്റെ മക്കളുടെ കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, രോഗമാണ് അങ്ങയുടെ അടുക്കാൻ എന്നെ കൂടുതൽ വഴിതെളിയിക്കുന്നതെങ്കിൽ ആ രോഗത്തെ പോലും അനുഗ്രഹമായി കാണുവാനും വരുന്ന ലോകത്തിൽ അങ്ങയോട് ചേർന്ന് ജീവിക്കാനുള്ള ഒരുക്കമായി ഈ ലോകത്തെ ഈ ലോക ജീവിതത്തെ ക്രമീകരിക്കാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുതാപബോധമുള്ള മക്കളായി വളരുവാൻ നീ അവരെ സഹായിക്കണമേ. യുവാക്കന്മാരും ചെറുപ്പക്കാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വഴിതെറ്റിപ്പോകുന്ന ചെറുപ്പക്കാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരിലൊക്കെ നല്ല മനസാക്ഷിയുടെയും അനുതാപത്തിന്റെയും ഒക്കെ ചിന്ത ഇവരിൽ പകരണമേ. നിനിമാക്കാർ അനുതപിച്ചതുപോലെ അനുതാപത്തിൽ കൂടി തങ്ങളുടേതായ പ്രവൃത്തി ദോഷം മൂലം വരുവാനിരിക്കുന്ന ശിക്ഷകളെ നീക്കിക്കളയത്തക്കവണ്ണം ആഴമായ അനുതാപ ബോധത്തിൽ ജീവിക്കാൻ നിന്റെ മക്കളെ സഹായിക്കണമേ. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു. അവരെയൊക്കെ വിശ്വാസത്തിൽ ബലപ്പെടുത്തണമേ. ദൈവമേ, കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായത്തെത്തിയിട്ടും വിവാഹം നടക്കാതെ പോയിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒക്കെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെ ഓർക്കുന്നു. പരിശുദ്ധ സഭയെ ഓർക്കുന്നു. ബാബാ തിരുമേനിയും എല്ലാ തിരുമേനിമാരെയും ഈ ഭദ്രാസനത്തെയൊക്കെ അങ്ങയുടെ കാരണയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മയായി ഇതിനെ രൂപപ്പെടുത്തണമേ. സഭയിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ അവിടെ നീക്കണമേ. ശാശ്വതമായ സമാധാനം പരിശുദ്ധ സഭയിൽ വാഴുവാൻ അങ്ങയുടെ കരുണയും കൃപയും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ മാതൃദേശത്തെ ഭരണകർത്താക്കളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലും വിലാപത്തിലിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ദിവസം ഞങ്ങൾക്ക് ശ്രേഷ്ഠമായ ചിന്തകളെ പകർന്നുവന്ന പ്രിയ അഭിഷിക്തനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ ഇടവകയും കുടുംബത്തെയൊക്കെ അങ്ങയുടെ കരുണയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. ദൈവമേ, ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് വാഴ്ത്തണമേ. ദൈവമേ, അനുതാപബോധമുള്ളവരായി നന്മയിൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്നവരായി ജീവിക്കാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. എവിടെയെങ്കിലും കുറവുകൾ ഞങ്ങളിലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചറിവ് നൽകണമേ. അനുതാപത്തോടെ അവയൊക്കെ ഏറ്റുപറഞ്ഞ് നന്മയിൽ ചുവടുവെക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്ന പ്രിയ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രിയ മകനെയും അവിടുത്തെ കരുണയോടെ ഉപാ സമർപ്പിക്കുന്നു. മാതാപിതാക്കളുടെ ദേഹവിയോഗം വളരെ മുറിവായി നിന്റെ മകന്റെ മനസ്സിൽ നിൽക്കുമ്പോൾ ആ മുറിവിനെ മറക്കത്തക്കവണ്ണം അങ്ങ് അപ്പനും അമ്മയുമായി നിന്റെ മകനെ കരങ്ങളിലെടുത്ത് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കോവിഡ് മൂലം മരണപ്പെട്ടിട്ടുള്ള അനേകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പലതരത്തിലുള്ള രോഗങ്ങളിലും പ്രയാസങ്ങളിലും മൂലം ദൈവസന്നിധിയിലേക്ക് യാത്രയായിരിക്കുന്നവരെയൊക്കെ തിരുവോപാസമർപ്പിക്കുന്നു. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്നു വന്നാളെ സ്തുതിച്ചു കൊഴുത്തുവാനായിട്ട് തന്നെ.
പരിശുദ്ധാവാദിവത്തിന്റെ സ്നേഹവും ദേവജാതനാമത്തിന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകിച്ച് നാം ഓർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളോടുകൂടിയും ഈ പ്രാർത്ഥനയിൽ സംബന്ധിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളോടും കുടുംബങ്ങളോടുകൂടിയും ഇന്ന് നമുക്ക് ദൈവവചനം പകർന്നു തന്ന വന്യ വൈദ്യന്റെ കൂടെയും ശേഷം നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയവരുടെ കൂടെയും ദുഃഖത്തിലും പ്രയാസത്തിലും രോഗത്തിലും കഴിയുന്നവരുടെ കൂടിയും ഇപ്പോഴും എപ്പോഴും എന്നെ കൊണ്ടായിരിക്കുമാറാകണമേ. ആമേൻ.
വളരെ അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരോടും സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ജോജി കെ ജോജി അച്ഛൻ, നമുക്കറിയാം വളരെ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെ സ്വാധീനിക്കേണ്ടെന്ന വന്നിയായ സംഘത്തിന് അതിനെ പറ്റി പറഞ്ഞു. നമ്മളെ സ്വാധീനിക്കുന്ന വളരെ ശ്രേഷ്ഠമായ ഒരു ചിന്ത, പ്രത്യേകിച്ച് വളരെ തിരക്കിനിടയിൽ അച്ഛൻ പറഞ്ഞല്ലോ, കൺവെൻഷൻ പ്രസംഗത്തിനിടയ്ക്കാണ് അച്ഛൻ വാഹനം നടത്തി ഈ പ്രാർത്ഥനയിൽ സംബന്ധിച്ച് നമ്മളെയൊക്കെ കാലഘട്ടത്തിനനുസൃതമായ ഒരു ചിന്ത പകർന്ന് നമ്മളെ ശക്തിപ്പെടുത്തിയത് അച്ഛനുള്ള സ്നേഹം നന്ദി ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ ാണ് അതോടൊപ്പം തന്നെ ശുശ്രൂഷയിൽ നേതൃത്വം നൽകിയ എല്ലാ വന്യ വൈദിക ശ്രേഷ്ഠയും പ്രിയപ്പെട്ട മാമനച്ഛൻ, പ്രിയപ്പെട്ട വർഗീസച്ഛൻ, പ്രിയപ്പെട്ട ഐസക്കച്ഛൻ, ബിജോയച്ഛൻ, ബിജോയച്ഛൻ പ്രത്യേകം കണക്ട് ചെയ്ത് അച്ഛനോടുള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. അതുപോലെ ഗാനം ആലപിച്ച തമ്പിച്ചാൻ, അതുപോലെ തന്നെ ഫൈബിള് വായിച്ച ജോളിയാന്റി, എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. ഇതിന്റെ അധ്യക്ഷനായി ചേർപ്പെട്ട മനോജ്, ഇതിന് അല്പമേ അധികമായ സഹായിക്കുകയും സഹകരിക്കുകയും എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവം എവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.